ദൈവത്തിന് മഹത്വം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചില ദൈവവചനത്തിലെ സത്യങ്ങളെപ്പറ്റി പഠിക്കുകയായിരുന്നു. മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള ആ പ്രശ്നത്തിനുള്ള ക്രൂശിലുള്ള യേശുക്രിസ്തുവിന്റെ പരിഹാരം എന്താണെന്നുള്ള ചിന്തിക്കുകയായിരുന്നു. അതിൽ മനുഷ്യന്റെ റിയലായിട്ടുള്ള മൂന്ന് പ്രശ്നങ്ങളെപ്പറ്റി പറഞ്ഞു, അതിനുള്ള മൂന്ന് പരിഹാരത്തിനെ പറ്റി പറഞ്ഞു. ഞാൻ മനസ്സിലായിടത്തോളം എല്ലാവർക്കും അതൊന്നും വ്യക്തമായിട്ടൊന്നും പിടികിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ സാധാരണ ഞാൻ പെട്ടെന്ന് വല്ലതും പറഞ്ഞു പോകുന്നത് സ്ഥിരം പറയുന്ന കാര്യങ്ങൾ ആയതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. പിന്നെ ഞാൻ സാധാരണ ഈ കേട്ട കാര്യങ്ങൾ മനസ്സിലായോ എന്ന് എപ്പോഴും ആൾക്കാരടുത്ത് പിന്നീട് ചോദിക്കാറില്ല. പിന്നെ പ്രത്യേകിച്ച് കേട്ട കാര്യം എന്താണെന്ന് ഇങ്ങോട്ട് പറയാൻ ആരത്തും ഞാൻ ചോദിക്കാറില്ല. കാരണം അങ്ങനെ ചോദിച്ചാൽ പലപ്പോഴും ചില ഞെട്ടിക്കുന്ന മറുപടികളൊക്കെ കിട്ടും. അതുകൊണ്ട് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ സാധാരണ ചോദിക്കാറില്ല എന്താണ് നിങ്ങൾക്ക് മനസ്സിലായതെന്ന് പറയാനായിട്ട് പറയാറില്ല. പക്ഷെ ചിലപ്പോൾ എനിക്ക് മനസ്സിലാവാറുണ്ട് അത് വ്യക്തമായിട്ട് ആൾക്കാർക്ക് പിടികിട്ടിയിട്ടില്ല. പിന്നെ കുറച്ചുപേരെ ചോദിക്കാറുള്ളൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ ചോദ്യം ഞാൻ കർത്താവിന്റെ ഒരു രീതി നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറയുമ്പോഴും എല്ലാവർക്കും ഒന്നും പിടികിട്ടാറില്ല. പക്ഷെ ചിലര് വന്ന് പിന്നീട് അവൻ തനിച്ചായിരിക്കുമ്പോൾ അവൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നതായിട്ട് കാണുന്നു. അവർ ചോദിക്കുമ്പോൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴും പ്രത്യേകിച്ച് മെസ്സേജിന്റെ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഒരു ബൈബിൾ സ്റ്റഡിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ സംശയമുള്ളവർ, കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, മനസ്സിലായില്ലാത്തവർ ചോദിച്ചു കഴിഞ്ഞാൽ. പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയ വിഷയമൊന്നുമല്ല ഇതൊന്നും മനസ്സിലായില്ലെങ്കിലും വലിയ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. ഈ പറഞ്ഞിരിക്കുന്ന പോലെ പഴയ മനുഷ്യൻ എന്താ, ജഡം എന്താ എന്നും മനസ്സിലാക്കിയിട്ട് നമുക്ക് വലിയ കാര്യങ്ങളൊന്നും സാധിക്കാനൊന്നും ഇല്ല. പിന്നെ അതും അവരങ്ങനെ ഇഗ്നോർ ചെയ്യാറുമുണ്ട്. പക്ഷെ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നതിന്റെ കാര്യം, ബൈബിൾ പഠിപ്പിക്കുന്നത് ചില പ്രത്യേക കാര്യങ്ങളാണ്. ബൈബിൾ എംഫസൈസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ദൈവവചനം പഠിപ്പിക്കുന്നവർ പഠിപ്പിക്കേണ്ടത് എന്ന് അപ്പോസ്തലന്മാര് തന്റെ ശിഷ്യന്മാർക്ക് എഴുതുമ്പോൾ എംഫസൈസ് ചെയ്യുന്നുണ്ട്. അതാണ് സുവിശേഷത്തിന്റെ മർമ്മം എന്താണെന്നുള്ളത് പഠിപ്പിക്കണമെന്ന് പറയുന്നു. ദൈവഭക്തിയുടെ മർമ്മം എന്താണെന്നുള്ളത് പഠിപ്പിക്കണമെന്ന് പറയുന്നു. അത് പഠിക്കാൻ താല്പര്യമുള്ളവർക്കേ അത് പഠിക്കാനായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ സയൻസ് താല്പര്യമുള്ള ഒരാളുടെ അടുത്ത് മാത്സ് പഠിപ്പിക്കുന്ന പോലെയാണ്. ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലും ജീവിക്കണം, രോഗം മാറണം, ക്ഷീണം മാറണം, ആരോഗ്യം വേണം, വീട് വെക്കണം, ജോലി ചെയ്യണം, കാശുണ്ടാക്കണം എന്ന് മനസ്സ് വെച്ചിരിക്കുന്ന ഒരാളുടെ ദൈവഭക്തിയെ പറ്റി പഠിപ്പിക്കുന്നത്. അന്നേരം ആ വ്യക്തിക്ക് അത് മനസ്സിലാകത്തുമില്ല. ആ വ്യക്തിക്ക് അഥവാ മനസ്സിലായില്ലെങ്കിലും വലിയ വിഷയമില്ല. അങ്ങനെയുള്ള വ്യക്തികൾ കണ്ടേക്കാം. പക്ഷേ റിയലായിട്ടും ദൈവഭക്തിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കും ഇതാണ് ബൈബിളിന്റെ മെസ്സേജ് എന്നും, ദൈവവചനം ഡീല് ചെയ്യുന്ന ചില പർട്ടിക്കുലർ കാര്യങ്ങളുണ്ട്, ആ കാര്യത്തിന് യഥാർത്ഥത്തിൽ സൊല്യൂഷൻ ആയാൽ എന്റെ ജീവിതത്തിലെ ബാക്കി എല്ലാ കാര്യങ്ങളും അതിന്റെ ഓർഡറിൽ വരും എന്നും മനസ്സിലാക്കുന്ന വ്യക്തികൾ അത് പഠിക്കാനായിട്ട് ആഗ്രഹിക്കും. അത് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവർ ചിന്തിക്കും എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം. അപ്പോൾ ഇതിനെപ്പറ്റി അന്വേഷിക്കും. ചിലപ്പോൾ പലരെ തന്നെ അന്വേഷിച്ചിട്ടും ചിലപ്പോൾ ഉത്തരം കിട്ടിയില്ലെങ്കിൽ ദൈവവചനത്തിലേക്ക് ചെല്ലും. ദൈവത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഉത്തരം കിട്ടാത്ത ഒരു കാര്യവുമില്ലെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും പല കാര്യങ്ങളും ഞാൻ പല ആൾക്കാരുടെ അടുത്തും പല സമയങ്ങളിലും ചോദിച്ചിട്ടുണ്ട്, പല സമയങ്ങൾ ചെലവിട്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഉത്തരം കിട്ടാത്ത പല കാര്യങ്ങളും ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ അതിനുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ട്. അതിന് ഞാൻ പറഞ്ഞത് ഇതെല്ലാം എങ്ങനെ നമ്മൾ ദൈവവചനത്തെ കാണുന്നു, എങ്ങനെ ക്രിസ്ത്യ ജീവിതത്തെ കാണുന്നു, എന്താണ് നമ്മുടെ ഇമ്പോർട്ടൻസ്, എന്താണ് നമ്മളുടെ ലക്ഷ്യം, ഇതിനെയൊക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഇരിക്കുന്നത്. അല്ലാത്തടത്തോളം ഇത് ജസ്റ്റ് ഒരു സബ്ജക്ട് മാത്രമാണ്. ഇനി ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ കുറച്ച് സമയം മനസ്സിലാകാത്തവർക്കും താല്പര്യമുള്ളവർക്കും മനസ്സിലാക്കാനായിട്ട് താല്പര്യമുള്ളവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം. മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ അവന്റെ രോഗമല്ല, അവന്റെ സാമ്പത്തികമല്ല, അവന്റെ ജോലിയല്ല, ഇതൊന്നും അവന്റെ റിയലായിട്ടുള്ള പ്രശ്നമല്ല. ഇതിന്റെ ഒന്നും പരിഹാരത്തിന് വേണ്ടിയിട്ടല്ല യേശുക്രിസ്തു വന്നത്. മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം പാപമാണ്. ആ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു വന്നത്. മനുഷ്യന്റെ ആ പാപമാണ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അവനെ വേർതിരിച്ചത്. അത് റെസ്റ്റോർ ചെയ്യപ്പെടുമ്പോൾ അവന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അതിന്റെ ഓർഡറിൽ വരും. അതുകൊണ്ട് തന്നെ ദൈവം റിയലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് മനുഷ്യന്റെ റിയൽ പ്രശ്നത്തിലേക്കാണ്. അതാണ് അവന്റെ പ്രശ്നമെന്ന് അവനെ ബോധ്യപ്പെടുത്തുകയും അവനെ അതിലേക്ക് അവന്റെ ബോധ്യം പാപത്തെപ്പറ്റി ബോധ്യം വരുത്തുകയും അതിന്റെ യഥാർത്ഥ സൊല്യൂഷൻ ക്രൂശിലുണ്ട് എന്ന് അവർ മനസ്സിലാക്കി കൊടുക്കുകയും അതിലേക്ക് അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ദൈവം ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞു മനുഷ്യന്റെ റിയൽ പ്രശ്നത്തിന് മൂന്ന് തലങ്ങളുണ്ട്. ഒന്ന്, അവന്റെ കഴിഞ്ഞുപോയ ചെയ്തുപോയ പാപങ്ങൾ, ഇല്ലെങ്കിൽ ഇനിയും അവൻ ചെയ്യാൻ സാധ്യതയുള്ള പാപങ്ങൾ. ഇത് അവന്റെ ഒരു റിയൽ പ്രശ്നമാണ്. അതുമാത്രമല്ല അവന്റെ പ്രശ്നം, അതുകൂടാതെ അവനെ ആ പാപം ചെയ്യിപ്പിക്കുന്ന, പാപം പ്രൊഡ്യൂസ് ചെയ്യുന്ന, പാപത്തിന്റെ സോഴ്സായിട്ടുള്ള പാപഹൃദയമുണ്ട്. അതുമാത്രമല്ല പ്രശ്നം, ആ പാപഹൃദയം മാറ്റപ്പെട്ടാലും അവനിൽ നിലനിൽക്കുന്ന പാപത്താൽ കറപ്റ്റഡായ ഒരു സോൾ, ഇല്ലെങ്കിൽ ഒരു ദേഹിയുണ്ട്. ഈ മൂന്നിന്റെയും പ്രശ്നപരിഹാരത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു വന്നത്. ക്രൂസിൽ ദൈവത്തിന്റെ രീതിയിൽ ഇതിന് മൂന്നിനും പരിഹാരമുണ്ട്. ഇതിന് മൂന്നിനും മാനുഷിക രീതിയിൽ പരിഹാരം കാണുന്നതാണ് ഈ ഭൂമിയിലെ മതങ്ങൾ. മാനുഷ്യ രീതിയിൽ ഇതിന് മൂന്നിനും കൊടുക്കുന്ന ഓൾട്ടർനേറ്റീവ്സുകളാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ മതങ്ങൾ പഠിപ്പിക്കുന്ന അതേ കാര്യം തന്നെ ക്രിസ്തീയ മാർഗം എന്ന രീതിയിൽ ക്രിസ്തീയ വിശ്വാസികളും പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് ദൈവവചനം പഠിപ്പിക്കുന്ന ഇതിന്റെ റിയൽ പ്രശ്നമെങ്ങൾ എവിടെയാണെന്നും അതിന്റെ ബൈബിൾ പഠിപ്പിക്കുന്ന സോഴ്സ് സൊല്യൂഷൻ എന്താണെന്നും മനസ്സിലാകാത്തതുകൊണ്ടാണ്. മനുഷ്യന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് ലോകം പല മതങ്ങൾ പലതും പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യന്റെ പാപങ്ങൾ പരിഹരിക്കപ്പെടാൻ ദാനധർമ്മങ്ങൾ പഠിപ്പിക്കുന്ന മതങ്ങളുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതങ്ങളും ഇതൊക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. മനുഷ്യന്റെ പാപങ്ങൾ പരിഹരിക്കപ്പെടാൻ പുണ്യസ്ഥലങ്ങൾ സന്ദർശിപ്പിക്കാൻ പഠിപ്പിക്കുന്നവരുണ്ട്. മനുഷ്യന്റെ പാപം പരിഹരിക്കപ്പെടാൻ ഇനി പിശാചിനെ എറിയാൻ പഠിപ്പിക്കുന്നവരുണ്ട്. മനുഷ്യന്റെ പാപം പരിഹരിക്കപ്പെടാൻ ജലത്തിൽ മുങ്ങി പാപം പരിഹരിക്കപ്പെടാനായിട്ട് പഠിപ്പിക്കുന്ന മതങ്ങളുണ്ട്. ഇതെല്ലാം കർമ്മമാർഗത്തിൽ കൂടി അവന്റെ പാപങ്ങളെ പരിഹരിക്കാനായിട്ട് പഠിപ്പിക്കുന്ന മതത്തിന്റെ ദൈവത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങളാണ്. എന്നാൽ യേശുക്രിസ്തു ക്രൂശിൽ യേശുക്രിസ്തു പാപപരിഹാരത്തിനായി മരിച്ചു. ആ യേശുക്രിസ്തു ഞാൻ പാപിയാണെന്നുള്ള ബോധ്യം മനസ്സിൽ ഉണ്ടായി. ഒരു വ്യക്തി എന്റെ പാപങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു മരിച്ചു എന്നുള്ള ബോധ്യത്തിൽ, ഞാൻ പാപിയാണ് എന്നുള്ള ബോധ്യത്തിൽ ദൈവസന്നിധിയിലേക്ക് തിരിയുമ്പോൾ, കർത്താവിന്റെ ക്രൂശിൽ വിശ്വസിക്കുമ്പോൾ, യേശുക്രിസ്തു ക്രൂശിൽ ചെയ്ത ആ പ്രവൃത്തിയിൽ വിശ്വസിക്കുമ്പോൾ അവന്റെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു എന്നുള്ളത് സുവിശേഷം മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. അതാണ് നമ്മൾ പറഞ്ഞ 1 കൊരിന്ത്യർ അതിന്റെ 15-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയാണ്, യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. ഇതാണ് പാപങ്ങളുടെ പരിഹാരമായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്ന കാര്യം. വാക്യങ്ങൾ എടുക്കുന്നില്ല, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എടുത്ത വാക്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ അവിടെയും സുവിശേഷം അവിടെ തീരുന്നില്ല. ഇന്ന് കേൾക്കുന്ന സുവിശേഷങ്ങൾ 90% കേട്ടാലും, ഞാൻ പറഞ്ഞ യഥാർത്ഥ സുവിശേഷം, കള്ള സുവിശേഷമല്ല, പ്രോസ്പെരിറ്റി ഗോസ്പൽ അല്ല, ഹെൽത്ത് വെൽത്ത് പ്രോസ്പെരിറ്റി ഗോസ്പൽ അല്ല, അല്ലാത്ത സുവിശേഷങ്ങൾ കേട്ടു കഴിഞ്ഞാൽ തന്നെയും ഈ ആദ്യത്തെ കാര്യത്തിൽ മാത്രം നിൽക്കുന്നതാണ്. മനുഷ്യന്റെ പാപത്തിനുള്ള പരിഹാരമായിട്ട് യേശുക്രിസ്തു, പാപങ്ങളുടെ പരിഹാരമായി യേശുക്രിസ്തു മരിച്ചുവെന്നും, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൽ കൂടി നിത്യജീവൻ ലഭിക്കുമെന്നും, ആ നിത്യജീവൻ ലഭിച്ചുകൊണ്ട് നിങ്ങൾക്ക് മരിക്കുമ്പോൾ നിത്യതയിൽ കർത്താവിനോടുകൂടി വാഴാം എന്നുള്ളതാണ് സാധാരണ കേൾക്കുന്ന സുവിശേഷം. യഥാർത്ഥത്തിലുള്ള സുവിശേഷം തന്നെ അത്, കള്ള സുവിശേഷമല്ല. എന്നാൽ ഇറ്റ്സ് പാർഷ്യൽ, അതല്ല ബൈബിളിന്റെ ഹോൾ ഗോസ്പൽ. കാരണം മനുഷ്യന്റെ പാപങ്ങൾ മാത്രമല്ല റിയൽ പ്രശ്നം, മനുഷ്യന്റെ പാപത്തിന് അതിനൊരു സോഴ്സ് ഉണ്ട്. ഒരു പാപഹൃദയം എന്ന ഒരു കാര്യമുണ്ട്, ഒരു സിൻ ഫാക്ടറി. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ പാപത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതിനുള്ള പരിഹാരവും ക്രൂശിൽ യേശു ക്രിസ്തു വരുത്തി എന്നുള്ളതാണ് യഥാർത്ഥമുള്ള സുവിശേഷത്തിന്റെ അടുത്ത തലം. അത് പലർക്കും അറിയുകയുമില്ല, അത് പഠിപ്പിക്കുകയുമില്ല. കാരണം പലർക്കും അറിയില്ല എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നമെന്നുള്ളത്. അപ്പോൾ അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ രണ്ടാമത് പറയാനായിട്ട് ശ്രമിച്ചത്. മനുഷ്യന്റെ പാപങ്ങൾ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ പരിഹരിക്കപ്പെട്ടു എങ്കിലും മനുഷ്യനെ പാപം ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന, പാപം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന അവന്റെ പാപഹൃദയം എന്നൊരു കാര്യമുണ്ട്. ആ ഹൃദയത്തിന് മാറ്റം വരാത്തിടത്തോളം കാലം ബാക്കി കാര്യങ്ങൾ മാറ്റം വരുത്തി എന്ന് വിശ്വസിച്ചിട്ടും വലിയ കാര്യമില്ല. കാരണം ഇവന്റെ വിശ്വാസം ഇവന്റെ റൂട്ടിലുള്ള പ്രോബ്ലത്തിന് പരിഹാരം ഒന്നുള്ളവന് മനസ്സിലാക്കിയിട്ടില്ല. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറയാനായിട്ട് രണ്ടാമത് ശ്രമിച്ച കാര്യം. മനുഷ്യന്റെ പാപഹൃദയം എന്ന് പറയുന്നുണ്ട്. ഈ ഹൃദയം എന്ന് പറയുമ്പോൾ ബൈബിൾ സിംബോളിക്കായിട്ടാണ് അതിനെപ്പറ്റി പറയുന്നത്. നമ്മുടെ ഈ ഹൃദയം കൊണ്ട് മാറ്റി പുതിയ ഹൃദയം വെച്ച് കഴിഞ്ഞാൽ ഒന്നും മാറ്റം വരത്തില്ല. കാരണം ബൈബിൾ പറയുന്നത് ഈ ഫിസിക്കൽ ഹാർട്ടിനെ പറ്റിയല്ല. ഹൃദയം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സോഴ്സിനെയാണ് കാണിക്കുന്നത്, ഒരു ഉറവിടത്തെ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ സംസാരിക്കുന്നത്. ഹൃദയം എന്ന് പറയുന്നത് നിറഞ്ഞു കവിയുന്ന ഒരു സോഴ്സാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഹൃദയത്തിൽ നിന്ന് തന്നെ, അകത്തുനിന്ന് തന്നെ ഈ കാര്യങ്ങൾ പുറപ്പെട്ടു വരുന്നു. അന്നേരം ഈ ഒരു ഹൃദയത്തെ മാറ്റാം എന്നുള്ളതായിരുന്നു പഴയ നിയമത്തിലെ പ്രോമിസ്. അല്ലാതെ പാപങ്ങൾ മോചിക്കപ്പെടും എന്നുള്ളത് മാത്രമായിരുന്നില്ല. എവിടെയാണ് ഈ പാപഹൃദയം ഒരു മനുഷ്യന്റെ ഹൃദയ മനുഷ്യന്റെ ഉള്ളിൽ വന്നത്? എവിടെയാണ് ഇത് തുടങ്ങിയത് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് എവിടെയാണ് ഇത് അവസാനിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാവത്തില്ല. എവിടെയാണ് ഇത് തുടങ്ങിയത്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനെ നോക്കിയിട്ട് പറഞ്ഞത് ഇറ്റ്സ് വെരി ഗുഡ്, നല്ലത് എന്നാണ് പറഞ്ഞത്, വളരെ നല്ലത് എന്നാണ് പറഞ്ഞത് ആദത്തിനെ നോക്കിയിട്ട്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദം സുന്ദരനായിരുന്നു അതുകൊണ്ട് നല്ലതെന്നല്ല പറഞ്ഞത്. ഇല്ലെങ്കിൽ ആദം വളരെ ആരോഗ്യമുള്ളവനായിരുന്നു അതുകൊണ്ട് നല്ലവനാണ് നല്ലതെന്നല്ല പറഞ്ഞത്. ഇല്ലെങ്കിൽ ആദത്തിന് കുറെ പണം ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ലത് പറഞ്ഞത്. ഇതൊന്നും അല്ല ദൈവം നോക്കിയിട്ട് നല്ലതെന്ന് പറയുന്നതും. ദൈവം നല്ലത് എന്ന് പറയുന്നത് എവിടെ നോക്കിയിട്ടാണ് എന്ന് ദൈവവചനത്തിൽ തന്നെ പറയുന്നുണ്ട്. ഒന്ന് ശമൂവേൽ അതിന്റെ 16-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ ദൈവം എവിടെയാണ് നോക്കുന്നത് പറയുന്നുണ്ട്. അതെ, അവിടെ ക്ലിയർ ആണ്. മനുഷ്യന്റെ പോലെ മുഖമോ ഫിസിക്കോ അവന്റെ ആരോഗ്യമോ അവന്റെ സൗന്ദര്യമോ അവന്റെ പണമോ ഒക്കെ നോക്കിയിട്ട് നല്ലത് എന്ന് ദൈവം പറയത്തില്ല. ഇതൊക്കെ ഉണ്ടായാലും മനുഷ്യൻ നല്ലവനാവത്തുമില്ല. മനുഷ്യന്റെ നോട്ടം ഇതൊക്കെയാണ്, അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് മനുഷ്യൻ പുറമേ ഉള്ളതൊക്കെയാണ് നോക്കുന്നത്. ഇവൻ വീണ്ടും ജനിച്ച ആൾക്കാരുടെയും പ്രയോറിറ്റി മാറാത്തവരുടെ നോട്ടം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ അതിന്റെ പുറകെ ഓടുന്നതും. എനിവേ, ഞാൻ പറഞ്ഞ ദൈവം നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. അപ്പോൾ ദൈവം നല്ലത് എന്ന് പറഞ്ഞത് ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് തന്നെയാണ്. അന്നേരം മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് തന്നെയാണ് ദൈവം പറഞ്ഞത് നല്ലത് എന്ന് പറഞ്ഞത്. കാരണം ഹൃദയം നിറഞ്ഞു കവിയുന്ന ഒരു സോഴ്സ് നല്ലതായിരുന്നു. അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ഇതേ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് തന്നെയാണ് ദൈവം മോശമാണെന്നും പറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ദൈവം മനുഷ്യന്റെ ഹൃദയ നിരൂപണങ്ങളൊക്കെയും ദോഷമുള്ളത് എന്ന് കണ്ടിട്ട് ഗോഡ് സോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം വീണ്ടും കണ്ടത് മനുഷ്യന്റെ ഹൃദയം കറപ്റ്റഡ് ആയെന്നുള്ളതാണ്. അന്നേരം 1:1-5 ഇടയ്ക്ക് ചില കാര്യങ്ങൾ നടന്നു. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് അറിയാവുന്ന കാര്യമാണ് മനുഷ്യന്റെ ഹൃദയം കറപ്റ്റഡ് ആയി, ദ സോഴ്സ് ബിക്കെയിം ഡിഫെയിൽഡ്. അവന്റെ ഉള്ളിൽ നിന്ന് യഥാർത്ഥത്തിൽ ഹൃദയ നിരൂപണങ്ങൾ പോലും ദോഷമുള്ളതായി തീർന്നു. ഇതായിരുന്നു മനുഷ്യന്റെ പ്രശ്നം. ഇതായിരുന്നു മനുഷ്യന്റെ സോഴ്സ് കറപ്റ്റഡ് ആയി തീർന്നു. ഇതാണ് പാപഹൃദയം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇതിനെ ദൈവത്തിന് ചേഞ്ച് ചെയ്യാൻ കഴിയും എന്നുള്ള വാഗ്ദത്തമാണ് പഴയ നിയമത്തിലും കൊടുത്തത്. എന്നിട്ട് ഈ ഒരു വാഗ്ദത്തമാണ് പുതിയ നിയമത്തിൽ നിവൃത്തിയാവുന്നത്. എന്നിട്ട് ഈ ഒരു കാര്യത്തിലേക്ക് പോയിന്റ് ചെയ്യപ്പെടാതെ ഉള്ള സുവിശേഷങ്ങൾ അതിന്റെ കോറിലേക്ക് ചെല്ലുന്നില്ല. ഇതാണ് ബൈബിളിൽ പഴയ നിയമത്തിൽ ഉടനീളം ദൈവം മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനെ പല പല വാക്യങ്ങളിൽ കൂടി ബൈബിൾ പഠിപ്പിക്കുന്നു. ഇതെല്ലാം ഒരേ അർത്ഥമാണ്. അതിനെ പഴയ മനുഷ്യനും ദൈവം പഠിപ്പിക്കുന്നു, കല്ലായിട്ടുള്ള ഹൃദയവും ദൈവം പഠിപ്പിക്കുന്നു, ഹൃദയത്തിന്റെ അഗ്രചർമ്മവും ദൈവം പഠിപ്പിക്കുന്നു, ജഡശരീരമെന്ന് പഠിപ്പിക്കുന്നു, പാപശരീരമെന്ന് പഠിപ്പിക്കുന്നു. ഇതിനെല്ലാം ഒരേ അർത്ഥമാണ്. ദൈവവചനം ശ്രദ്ധിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇതൊക്കെ മനസ്സിലാക്കുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊന്നും വലിയ വിഷയമല്ലാത്തവരോ അതൊന്നും വിഷയമാക്കത്തില്ല. ഇനി ദൈവത്തിന്റെ പ്രോമിസ് ഈ കാര്യത്തിന് മാറ്റം വരുത്താമെന്നായിരുന്നു. ആവർത്തന പുസ്തകം 30-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ദൈവം മോശയിൽ കൂടി പറയാണ്, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും വായിച്ചു പൂർണ്ണ ഹൃദയത്തോടുകൂടി ഒരുവന് ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ ഒരു കാര്യം നടക്കണമെന്ന് അന്നേ ദൈവം പറയാണ്. വായിച്ചു അടുത്ത വാക്യം പറയാണ്, ദൈവം നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിശോധന ചെയ്യും. അതായത് ദൈവത്തിന് അറിയാമായിരുന്നു ഇവിടെ മോഡിഫിക്കേഷൻ വർക്ക് കൊണ്ടൊന്നും കാര്യമില്ല, കട്ട് ഓഫ് ചെയ്തെങ്കിലേ കാര്യമുള്ളൂ. പരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചർമ്മം കട്ട് ചെയ്ത് മാറ്റുകയാണ്, അല്ലാതെ മരുന്ന് വെച്ച് നന്നാക്കിയെടുക്കല്ല. അന്നേരം ദൈവത്തിന് അറിയാമായിരുന്നു ഇതിനുള്ള സൊല്യൂഷൻ, ഇറ്റ് ഈസ് ചേഞ്ചിങ് ദിസ് ഓൾഡ് ഹാർട്ട്. ജെറമ്യാ പ്രവചനം അതിന്റെ 31:33 ദൈവം ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കാൻ പോകുന്നതിനെ പറ്റി ജെറമ്യാവിൽ കൂടി പറയുമ്പോൾ ദൈവം പറയാണ്, ഞാൻ എന്റെ നിയമത്തെ അവരുടെ ഹൃദയത്തിൽ എഴുതും. കാരണം അവരുടെ ഹൃദയം ഇതുവരെയും മാറ്റപ്പെട്ടിട്ടില്ല, അവരുടെ ഹൃദയം കല്ലാണ്, കല്ലായിട്ടുള്ള ഹൃദയത്തിൽ എനിക്ക് എഴുതാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അവരുടെ ഹൃദയത്തെ മാറ്റി അവരുടെ ഹൃദയത്തിൽ എന്റെ നിയമങ്ങളെ എഴുതാൻ പോകുന്നു എന്ന് പറയാണ്. എസ്കേൽ പ്രവചനം അതിന്റെ 11:19 വാക്യത്തിൽ ദൈവം വീണ്ടും പറയുകയാണ്, ഇതേ പ്രോമിസുകൾ റിപ്പീറ്റ് ചെയ്തിട്ട് പറയാണ്, ഞാനൊരു അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകും, പുതിയൊരു ആത്മാവിനെ അവന്റെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായ ഹൃദയം ഞാൻ നൽകും. കല്ലായിട്ടുള്ള ഹൃദയത്തിനെ എടുത്ത് മാറ്റിയിട്ട് പുതിയ ഹൃദയം കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കും. ഞാൻ വേറൊരു ഹൃദയം കൊടുക്കുമെന്നാണ് പറഞ്ഞത്. എസക്കിയേൽ പ്രവചനം അതിന്റെ 36-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഈ പ്രവചനം വീണ്ടും നിവർത്തിക്കുകയാണ്, റിപ്പീറ്റ് ചെയ്യുകയാണ്. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലന്മാരായി തീരും. ഇത് പാപമോചനത്തിനെ പറ്റി പറയാം. എന്നാൽ അത് കഴിഞ്ഞിട്ട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായിട്ടുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നീക്കി മാംസമായിട്ടുള്ള ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. അന്നേരം പഴയ നിയമത്തിലെ പ്രോമിസുകളെല്ലാം പോയിന്റ് ചെയ്യുന്നത് പാപ പരിഹാരത്തിൽ മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് കേൾക്കുന്ന സുവിശേഷങ്ങളിൽ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയോ എത്രയിടത്ത് ഈ റൂട്ട് പ്രശ്നത്തിലേക്ക് പോയിന്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഇവിടെ എല്ലാം പറയുന്നത് ഒരു പാച്ച് വർക്ക് അല്ല, മരുന്ന് വെച്ച് നന്നാക്കുമെന്നല്ല, റിപ്പയർ ചെയ്തെടുക്കുമെന്നല്ല, ഞാനതിനെ എടുത്ത് മാറ്റും, ഞാനതിനെ കട്ട് ചെയ്ത് മാറ്റും, ഞാൻ പുതിയൊരു ഹൃദയം തരും. എല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ കാര്യമാണ് പറയുന്നത്. ഇനി ഇത് എവിടെയാണ് നിവർത്തിക്കപ്പെടുന്നത്? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയത്തിലേക്ക് നിവർത്തിക്കപ്പെടുന്ന കാര്യങ്ങൾ വായിക്കുമ്പോഴും ഇതെങ്ങനെയാണ് ദൈവം നിവർത്തിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കൊലോസ്യലേഖനം 2:11 നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചതാണ്. കൊലോസ്യലേഖനം 2:2 അവിടെ പറയാണ്, അവനിൽ നിങ്ങൾക്ക് പഴയ നിയമത്തിൽ മോശയിൽ കൂടി ദൈവം പറഞ്ഞ ആ പരിച്ഛേദന യേശു ക്രിസ്തുവിൽ കൂടി നടക്കുമ്പോൾ, ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ സർക്കംസിഷൻ നടക്കുമ്പോൾ, ഞാൻ വീണ്ടും പറഞ്ഞു, കൂട്ടിച്ചേർത്ത് തുന്നിക്കെട്ടി സന്നാക്കിയെടുക്കുകയല്ല, കട്ട് ചെയ്ത് മാറ്റപ്പെടുമ്പോൾ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയാണ് ജഡശരീരം ഉരിഞ്ഞു കളയപ്പെട്ടു എന്ന് പറഞ്ഞാൽ എടുത്തു മാറ്റപ്പെട്ടു. എന്താണ് ഈ ജഡശരീരം? എന്താണ് ഈ ഉരിഞ്ഞു കളയുന്ന ജഡശരീരം? 3-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ആ ജഡശരീരം എന്താണെന്ന് പറയുന്നുണ്ട്, ഉരിഞ്ഞു കളഞ്ഞത്. അവിടെ പറയാണ്, 9-ാമത്തെ വാക്യത്തിൽ പറയാണ്, നിങ്ങളുടെ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. അന്നേരം ജഡശരീരം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ അഗ്രചർമ്മം എന്ന് പറയുന്നത്, പഴയ ഹൃദയം എന്ന് പറയുന്നത്, പഴയ മനുഷ്യൻ എന്ന് പറയുന്നത് എല്ലാം ഒരേ കാര്യമാണ്. ഇതിനെ ഉരിഞ്ഞു കളഞ്ഞു. അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ 2:12 പറയാണ്, ഇൻ ബാപ്റ്റിസം, ജലസ്നാനത്തിന്റെ കാര്യമല്ല, ആത്മസ്നാനത്തിൽ, ഇതിന്റെ പ്രദർശനമാണ് ജലസ്നാനത്തിൽ, സ്നാനത്തിൽ അവനോടുകൂടി അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുടെ വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. വീണ്ടും ജനത്തിൽ നടക്കുന്നതാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ് അവനോടുകൂടെ നിങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പഴയ മനുഷ്യൻ മരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ തന്നെ എക്സ്പ്ലനേഷൻ തന്നെയാണ് റോമാലേഖനം 6:6 വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഇവിടെ പറയാണ്, ഇനി റോമർ 6 ഇതിന്റെ റിസൾട്ട് ആണ് പറയുന്നത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് എന്താണ് സംഭവിച്ചത്, എന്തായിരുന്നു വാഗ്ദത്തം, എന്തായിരുന്നു ക്രൂശിൽ ക്രിസ്തു ചെയ്തത്, എന്താണ് യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്തത്, അതിന്റെ റിയൽ അർത്ഥത്തില് റൂട്ടായിട്ടുള്ള പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് ക്രിസ്തു എന്താണ് ചെയ്തത് എന്നുള്ളത് പറഞ്ഞിട്ട് അത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, നാം ഇനി, ഇതിന്റെ റിസൾട്ട് പറയാണ്, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന്. ഈ പാപശരീരമാണ് കൊലോസ്യലേഖനത്തിൽ ജഡശരീരം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതേ കാര്യത്തിനാണ് പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പാപത്തിന്റെ ഈ ശരീരം, ഹൃദയത്തിന്റെ ഈ അഗ്രചർമ്മം എന്നൊക്കെ പറയുന്ന ഈ കാര്യം നീക്കപ്പെടുന്നതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയാമോ? ഒരു വ്യക്തി പാപത്തിന് ഇനി മുതൽ അടിമയല്ലെന്നാണ്. വളരെ ക്ലിയറാണ്. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിന് തന്നെ 7-ാമത്തെ വാക്യത്തിൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെ, ഹി ഈസ് ഫ്രീഡ് ഫ്രം സിൻസ് ഡൊമിനിയൻ. 6:18 പറയാണ്, വീണ്ടും പറയാണ്, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. 6:22 വീണ്ടും പറയാണ്, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. പ്രാപിക്കും എന്നല്ല, ഒരു വ്യക്തി ക്രൂശിൽ യേശു ക്രിസ്തു ചെയ്തതിൽ കൂടി ഹീസ് ഡെലിവേർഡ് ഫ്രം ദ പവർ ഓഫ് സിൻ. ഇത് ബൈബിൾ പഠിപ്പിക്കുന്ന ട്രൂത്താണ്. അതാണ് യേശു ക്രിസ്തു പറഞ്ഞത്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇതൊരു ട്രൂത്താണ്. ഞാൻ വീണ്ടും പറഞ്ഞു, ഇത് സുവിശേഷത്തിൽ ഇനിയും മുമ്പോട്ട് കാര്യങ്ങളുണ്ട്. പാപ ശരീരം ഇല്ലെങ്കിൽ പഴയ മനുഷ്യൻ നമ്മൾ നുരിഞ്ഞു മാറ്റപ്പെട്ടെങ്കിലും ജഡം അവശേഷിക്കുന്നു. അതിലും പാപത്തിന്റെ എഫക്ട് ഉണ്ട്. അതിനുള്ള പരിഹാരം കർത്താവ് വീണ്ടും പറയുന്നത് അതിനെയാണ് പാപത്തിന്റെ മുകളിലുള്ള ജയം എന്ന് ദൈവം പഠിപ്പിക്കുന്നത്. ഇത് രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാക്കിയെങ്കിലേ ഒക്കത്തുള്ളൂ. പാപത്തിലുള്ള സ്വാതന്ത്ര്യം എന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ദൈവം വിടുവിച്ച ഒരു കാര്യത്തിനെ പറ്റിയാണ് പറയുന്നത്. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇതൊരു വ്യക്തി മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തി പാപത്തിന്റെ അണ്ടറിൽ നിന്ന് സ്വതന്ത്രനാകുമെന്ന് ദൈവം പഠിപ്പിക്കുന്നു. അന്നേരം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്ന ചോദ്യം, ദെൻ വൈ, എന്നിട്ടെന്താണ് പാപം ഇപ്പോഴും ഡൊമീനിയൻ നടത്തുന്നത്? എന്തുകൊണ്ടാണ് ഇതൊന്നും ഒരു റിയാലിറ്റി ആവാതെ തിയറി ആയിട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് പാപം കർത്തൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്? പാപം ഡിസിഷൻസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനിൽ ഞാൻ പറയാം, ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം അതിന്റെ റൂട്ട് പ്രശ്നം തന്നെയായിരിക്കാം. ഒരുപക്ഷേ നിങ്ങൾ ഒരിക്കൽ പോലും വീണ്ടും ജനിച്ചവരായിരിക്കില്ല. ഇതൊരു പോസിബിലിറ്റിയാണ്. നിങ്ങൾ സ്ഥാനപ്പെട്ടവരായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗസൗഖ്യം വന്നവരായിരിക്കാം. ഞാൻ പറഞ്ഞ നിങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ ജനറലിയാണ് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അങ്ങനെയാണ് എന്ന് ഉദ്ദേശിച്ചല്ല. ഇനി അങ്ങനെ ആവാൻ സാധ്യതയുണ്ടോ എന്നുള്ള ദൈവത്തിന് അറിയത്തുള്ളൂ. ഇനി ഞാൻ പറയുന്നത് ജനറലി പറയാണ്, ഒരു മനുഷ്യന്റെ മുകളിൽ നിന്ന് പാപത്തിന്റെ കർത്തൃത്വം മാറാത്തതിന്റെ, പാപം ഇവനെ നിയന്ത്രിച്ചുകൊണ്ടേ നടക്കുന്നതിന്റെ, ഇവൻ പൂർണനായി എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇവന്റെ ജഡത്തിൽ ഇവൻ പരിപൂർണനായെന്നോ യേശുക്രിസ്തുവിനെ പോലെ ആയെന്നല്ല പറയുന്നില്ല. പക്ഷേ പാപം ഇവനെ നിയന്ത്രിച്ചുകൊണ്ട് ഇവനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് എങ്കിൽ, ഞാൻ പറയുകയാണ് അതിന്റെ ഏറ്റവും പ്രധാന കാരണം, നിങ്ങൾ വീണ്ടും ജനിച്ചവരാകാൻ സാധ്യതയില്ല. ചിലപ്പോൾ നിങ്ങൾ കേട്ട സുവിശേഷം പാപത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്ന യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ ഹൃദയത്തെ മാറ്റുന്ന സുവിശേഷമായിരിക്കില്ല. നിങ്ങൾ കേട്ട സുവിശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് രോഗം മാറ്റുന്നോ വീട് തരുന്നോ കാറ് തരുന്നോ ആയിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഈവൻ സ്നാനപ്പെട്ടതുപോലും നിങ്ങൾക്ക് ഇതൊക്കെ ചിലപ്പോൾ ലഭിച്ചതുകൊണ്ടായിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല കാര്യങ്ങൾ തോന്നിയോണ്ടായിരിക്കാം. പക്ഷേ ബൈബിളിന്റെ സുവിശേഷത്തിന്റെ കോർ നിങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നതാണ് എന്നും, യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായിട്ട് വാഴാനായിട്ടാണ് നിങ്ങളുടെ പാപം മോചിച്ചതെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കാം. നിങ്ങൾ ആ സുവിശേഷം മനസ്സിലാക്കില്ലായിരിക്കാം. നിങ്ങൾ വീണ്ടും ജനിച്ചിട്ട് പോലും ഇല്ലായിരിക്കാം. ഇതായിരിക്കാം ഒരു പോസിബിലിറ്റി. ആ പോസിബിലിറ്റി ദൈവവും നിങ്ങളും തമ്മിൽ മാത്രം മനസ്സിലാക്കേണ്ട കാര്യമാണ്. വേറൊരാൾക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് അത് അവരോര് ദൈവത്തോട് ചോദിച്ചു നോക്കുക, ആമൈ റിയലി ബോൺ അഗൈൻ, വീണ്ടും ജനിച്ചതാണോ ഞാൻ? യേശു ക്രിസ്തു എന്റെ ജീവിതത്തിൽ കർത്താവായിട്ട് വന്നിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ രാവിലത്തെ ഇംഗ്ലീഷ് മീറ്റിംഗിൽ പറയായിരുന്നു, ബൈബിളിൽ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാനായിട്ട് ഒരു കൽപ്പനയില്ല. പലർക്കും അറിയത്തില്ല. യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കാൻ മാത്രമാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നടക്കുന്നതാണ് അവൻ നമ്മുടെ രക്ഷകനായി തീരുന്നത്. അല്ലാതെ യേശുവിനെ രക്ഷകനായിട്ടോ സ്വീകരിക്കുക, പിന്നീട് കുറച്ച് കഴിയുമ്പോഴേക്കും ഇവനെ കർത്താവായിട്ട് സ്വീകരിക്കുക എന്നൊരു പരിപാടിയില്ല. അങ്ങനെയാണ് പലരുടെയും ജീവിതത്തിൽ നടക്കുന്നത്. യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാനുള്ള സുവിശേഷം പറയുകയും യേശുവിനെ ഒരു വ്യക്തി രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയെടുത്ത് പിന്നീട് നമ്മളൊന്ന് ചെന്ന് ചോദിക്കുന്ന ഇവരുടെ അടുത്ത് കർത്താവായിട്ട് സ്വീകരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഇവൻ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം ഇവൻ ഫസ്റ്റ് പോയിന്റിൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം അവന് തന്നെ രാജാവായിട്ട് ജീവിക്കുകയും അവന്റെ പാപങ്ങൾ ക്ഷമിക്കുകയും അവന് സ്വർഗത്തിൽ പോകുകയും ചെയ്യുന്നൊരു സുവിശേഷമാണ് അവൻ കേട്ടതെങ്കിൽ പിന്നീട് ഇവ നിങ്ങൾ പോയി ചോദിച്ചു നോക്കൂ, അവരുടെ യേശു നിന്റെ ജീവിതത്തിൽ കർത്തൃത്വമാണ് നടത്തേണ്ടത്, ഇത് ചെയ്യരുത്, ഇത് ദൈവത്തിന് ഇഷ്ടമല്ല, ദൈവരാജ്യം ഇതല്ല എന്ന് പറയുമ്പോൾ അവൻ പറയുന്നത് ഈ കാര്യങ്ങൾ എന്റെ അടുത്ത് പറയരുത്, നിങ്ങളാരാ എന്നെ ഇതൊക്കെ പഠിപ്പിക്കാൻ? ചെല്ലു ചോദിക്കും, നിങ്ങളെന്താ പോലീസുകാരാണെന്നും ചോദിക്കും. ഇനി ഇങ്ങനത്തെ കാര്യം റെസ്പോൺസിന്റെ ഒക്കെ കാര്യം കാണുന്നത് ആദ്യം തന്നെ ഈ വ്യക്തിക്ക് സുവിശേഷം മനസ്സിലായിട്ടില്ലെന്നുള്ളതാണ്. ഞാൻ മുമ്പോട്ട് പോട്ടെ, ഞാൻ പറഞ്ഞത് ഇതൊരു പോസിബിലിറ്റിയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചതാവാൻ സാധ്യതയില്ല. ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളെന്ന് പറഞ്ഞ ജനറലി സാധാരണഗതിയിൽ പലരും വീണ്ടും ജനിക്കാനുള്ള സാധ്യതയില്ല. രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി, കർത്താവ് പറഞ്ഞു നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കി. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു സത്യം, ഇതിന്റെ റൂട്ട്, നിങ്ങൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചവരാണെങ്കിൽ പോലും ബൈബിളിൽ യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്ത ഈ പ്രവൃത്തിയുടെ സത്യം നിങ്ങൾ മനസ്സിലായി കാണത്തില്ല. ക്രൂശിൽ യേശു ക്രിസ്തു മരിച്ചപ്പോൾ നിങ്ങളുടെ പാപഹൃദയത്തെ അവൻ ഏറ്റെടുത്തുവെന്നും യേശു ക്രിസ്തു ക്രൂശിൽ ദൈവവുമായിട്ട് വേർപെടാനുള്ള കാരണം നിങ്ങളുടെ സിൻ അവൻ ഏറ്റെടുത്തുകൊണ്ടാണെന്നും, പാപം അറിയാത്തവനെ അവൻ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുക മാത്രമായിരുന്നില്ല, നിങ്ങളുടെ പാപം ഏറ്റെടുത്ത് ദൈവത്തോട് വേർപെട്ടിട്ട് അവന്റെ പുതിയൊരു ഹൃദയം നിങ്ങൾക്ക് തന്നുവെന്നും, പാപത്തിന്റെ ഡൊമീനിയൽ നിങ്ങൾ വിടുവിക്കപ്പെട്ടു എന്നുമുള്ള സത്യ സുവിശേഷം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുകയില്ല. അത് കേൾക്കാത്തതുകൊണ്ട് ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കിയും കാണത്തില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചവരായിരിക്കും. ഞാനതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഒരു എക്സാമ്പിൾ പറഞ്ഞത്. പഴയ നമ്മള് മൃഗങ്ങളെയൊക്കെ കിട്ടുമ്പോൾ, ഇപ്പം ഈ അടക്കോഴിയൊക്കെ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഈ അടക്കോഴിയൊക്കെ അട മാറാനായിട്ട് അത് പൊരുന്ന മാറാനായിട്ട് കെട്ടിയിടും. കെട്ടിയിട്ടിട്ട് കുറച്ചു നാൾ കഴിഞ്ഞിട്ട് നമ്മൾ ആ കെട്ട് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇത് പോകത്തില്ല, ഇത് അവിടെ തന്നെ കിടക്കും. ഇതിനെ അടിച്ചു ഓടിച്ചാൽ പോലും ചിലപ്പോൾ പോകത്തില്ല, കാരണം ഇതിന്റെ മനസ്സിൽ ഈ കെട്ടപ്പെട്ട് കിടക്കുന്നുള്ളതാണ്. നേരെ ഒരു സുവിശേഷത്തിന്റെ റൂട്ട്, അതുകൊണ്ടാണ് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പൗലോസ് ചോദിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ് 6-ാമത്തെ വാക്യം, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നിങ്ങളുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ അറിഞ്ഞവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു. അങ്ങനെ അറിഞ്ഞു കാണത്തില്ല, ചിലപ്പോൾ അങ്ങനെ അറിഞ്ഞു കാണത്തില്ല. അത് അറിയണമെന്ന് ദൈവനം പഠിപ്പിക്കുന്നു. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഏതൊരു സത്യവും, ദൈവനത്തിലെ സത്യവും, അത് അറിയുകയും അത് വിശ്വസിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അവരുടെ ജീവിതത്തിൽ റിയാലിറ്റി ആവുള്ളൂ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ദ സൺ ക്യാൻ സെറ്റ് യു ഫ്രീ. നിങ്ങൾക്ക് പാപത്തിന് അടിമയായി ജീവിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മുകളിൽ പാപം കർത്തൃ നടത്തേണ്ട കാര്യമില്ല. കാരണം ക്രൂശിൽ ദൈവം അവനെ ഡിസാം ചെയ്തു. കൊലോസ്യലേഖനത്തിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ കാര്യം പറഞ്ഞു വരുമ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്, ക്രൂശിൽ അവൻ പിശാചിനെ ആയുധവർഗം വെപ്പിച്ചു. പിശാചിന് ആയുധമില്ലാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് കയറാനായിട്ട് അവൻ ഇനി ഒരു ഓപ്ഷൻ ഇല്ല. അവന് ഇനി അതോറിറ്റി ഇല്ല. അവന്റെ സ്പോൺസർഷിപ്പ് നഷ്ടപ്പെട്ടു. അവന്റെ ലീഗൽ അതോറിറ്റി നഷ്ടപ്പെട്ടു. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. വീണ്ടും ഇത് ചെയ്യാനുള്ള സാധ്യത റോമാലേഖനം താഴേക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് അറിയാത്തവൻ, ഇത് മനസ്സിലാക്കാത്തവൻ വീണ്ടും കൊണ്ട് പിശാചിന് കൊണ്ട് സമർപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. വീണ്ടും അവൻ അടിമയാവാനായിട്ട് സാധ്യതയുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മൾ റോമാലേഖനം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതൊക്കെ പല പ്രാവശ്യം നമ്മൾ എടുത്തതാണ്. റോമർ 6:7 വളരെ വ്യക്തമായിട്ട് നമ്മൾ എടുത്തതാണ്. അന്നേരം ഇതായിരിക്കാൻ 2-ാമത്തെ പോസിബിലിറ്റി. 3-ാമത്തെ പോസിബിലിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട 3-ാമത്തെ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞത്, നിങ്ങളുടെ പാപജടം ഇപ്പോഴും, ഇല്ലെങ്കിൽ പാപത്താൽ അഫക്റ്റഡ് ആയ ഒരു മനസ്സ്, ഒരു ദേഹി നിങ്ങൾക്കുണ്ട്. അത് റിന്യൂഡ് ആയിക്കൊണ്ടേയിരിക്കണം. ദൈവം പറഞ്ഞിരിക്കുന്നു അവന്റെ ക്രിസ്തുവിന്റെ സ്വരൂപതന്ത്രവുമായ നമ്മുടെ ചിന്തകൾ. അതുകൊണ്ടാണ് കൊലോസ്യലേഖനത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ മരിച്ചുയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, അങ്ങനെയെങ്കിൽ മാത്രമേ ഉള്ളൂ. കൊലോസ്യലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അടുത്ത കാര്യം പറയാണ്, അടുത്ത വാക്യം പറയാണ്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. സെറ്റ് യുവർ മൈൻഡ്. കാരണം നിങ്ങളുടെ മൈൻഡ് മാറിയിട്ടില്ല. റോമാലേഖനം 12:1 പറയാണ്, നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നിങ്ങളുടെ മനസ്സ് സെറ്റ് ചെയ്യണം. എന്തുകൊണ്ട്? ആരടുത്താണ് ഇത് പറയുന്നത്? ക്രിസ്തുവിനോടുകൂടി മരിച്ച് ഉയർത്തെഴുന്നേറ്റൊരിടത്ത് മാത്രം. അല്ലാത്തവന് മൈൻഡ് സെറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അവരത് പറയത്തുമില്ല. രക്ഷിക്കപ്പെടാത്ത ഒരുത്തന്റെ അടുത്ത് മൈൻഡ് ഉയരത്തിലേക്ക് സെറ്റ് ചെയ്യണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവന് സെറ്റ് ചെയ്യാൻ കഴിയത്തില്ല. അവന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് FS ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ഈ ലോകത്തിന്റെ ദൈവവും പിശാചും ജഡവും നിയന്ത്രിക്കുന്ന ഒരുത്തന്റെ അടുത്ത് നിന്റെ മനസ്സ് ഉയരത്തിലേക്ക് സെറ്റ് ചെയ്യണമെന്ന് ദൈവം പഠിപ്പിക്കുന്നില്ല. അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഈ ഹ്യൂമൻ വേ ആണ് പലരും, ഞാനതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, സുവിശേഷത്തിന്റെ സത്യം അറിയാത്തവർ ഹ്യൂമൻ ഓൾട്ടർനേറ്റീവ്സ് ആണ് പഠിപ്പിക്കുന്നത്. അതാണ് കൊലോസ്യലേഖനം ഡീൽ ചെയ്യുന്ന കാര്യം. യഥാർത്ഥത്തിലുള്ള സുവിശേഷം പറയുകയും യേശു ക്രിസ്തു ചെയ്ത കാര്യം യഥാർത്ഥത്തിൽ പഠിപ്പിക്കുകയും അതിൽ കൂടി ഒരു മനുഷ്യനെ സ്വതന്ത്രനാക്കുകയും ദൈവമെന്ന തലയുമായിട്ട് അവനെ കണക്ടാക്കുകയും ആ തലയാൽ അവൻ നിയന്ത്രിക്കപ്പെടുകയും ചെയ്യപ്പെടണമെന്ന് പറയുന്നതിന് പകരം, അതിനു പകരം ഒരുപാട് സെറ്റ് ഓഫ് റൂൾസ് പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ ആദ്യം പാപ പരിഹാരത്തിന് ഈ ലോകത്തിലെ മതങ്ങൾ പഠിപ്പിക്കുന്ന നിയമങ്ങളുണ്ട്. പാപം ബഹിരപ്പെടാൻ കർമ്മവാറം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ പാപത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനും ഈ ലോകത്തിലെ മതങ്ങൾ പഠിപ്പിക്കുന്ന അതേ കർമ്മമാർഗങ്ങൾ തന്നെ സുവിശേഷം എന്ന രീതിയിൽ മനുഷ്യൻ പഠിപ്പിക്കും. യഥാർത്ഥ സുവിശേഷം പഠിപ്പിക്കും. അതാണ് കൊലോസ്യലേഖനം 2-ൽ താഴെ വയ്ക്കുമ്പോൾ വയ്ക്കുന്നത്, തുടരുത്, പിടിക്കരുത്, ചെയ്യരുത് എന്ന് പറയുന്ന കുറെ സെറ്റ് ഓഫ് റൂൾസ് കൊണ്ട് ഒരുത്തന്റെ ജഡത്തെ നിയന്ത്രിക്കാമെന്ന് ഒരുത്തൻ വിചാരിക്കുന്നുണ്ട്. അത് നടക്കത്തില്ല. പക്ഷെ എന്ത് ചെയ്യണം? ദൈവം പറയാണ്, നിങ്ങളുടെ ചിന്ത, മനസ്സ് സെറ്റ് ചെയ്യണം. മനസ്സ് ഉയരത്തുള്ള ചിന്തിക്കണം. അത് ചിന്തിക്കാൻ ആൾക്കാർക്ക് തയ്യാറുള്ള, താഴേക്ക് തന്നെ വീണ്ടും ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യനാണ്. അവന്റെ മുകളിൽ വീണ്ടും ഇതേ കാര്യങ്ങൾ തന്നെ നടക്കുന്നു. എന്നിട്ട് ഈ 3 കാര്യങ്ങളിൽ, യേശു ക്രിസ്തു ചെയ്ത ഈ 3 കാര്യങ്ങളിൽ, ഇതിനു വേണ്ടിയിട്ടാണ് സുവിശേഷത്തിന്റെ റിയൽ മിസ്റ്ററി ദൈവം പഠിപ്പിക്കുന്നത്. 3-ാമത്തെ കാര്യം കൊലോസ്യലേഖനത്തിൽ പറയാണ്, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം ഇന്നത് എന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നേരം പറഞ്ഞു, ഈ മൂന്ന് കാര്യങ്ങൾ നടന്നതാണ്. എന്താണ്? ഒന്ന്, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. ഈ ലോകത്തിന്റെ മതങ്ങൾ പഠിപ്പിക്കുന്ന രീതിയല്ല സുവിശേഷത്തിന്റേത്. രണ്ടാമത്, പാപത്തിന്റെ സൊല്യൂഷനായിട്ട് നിങ്ങളുടെ പഴയ മനുഷ്യൻ, നിങ്ങളുടെ പാപ ഹൃദയം ദൈവം മാറ്റി. അതും ഈ ബൈബിള് പഠിപ്പിക്കുന്ന, സുവിശേഷം പഠിപ്പിക്കുന്നതാണ്. അതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് വെടിവെക്കപ്പെടുന്നത്. അല്ലാതെ നിങ്ങൾ കുറെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നടക്കത്തില്ല. മൂന്നാമത്, നിങ്ങളുടെ പാപജടത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ പാപത്താൽ കറപ്റ്റഡായ ആ ദേഹിയെ ശുദ്ധീകരിക്കാനായിട്ട്, ഇല്ലെങ്കിൽ അതിനു മുകളിൽ ജയിക്കാനായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ യേശു ക്രിസ്തു തന്നെ നിങ്ങളുടെ ഉള്ളിൽ വന്നു. ആ യേശു ക്രിസ്തുവിനെ നിങ്ങൾ അനുസരിക്കുമ്പോൾ, ഉയരത്തിലേക്ക് നിങ്ങൾ സെറ്റ് മനസ്സ് തെറ്റിയുമ്പോൾ, ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ, നിങ്ങളുടെ പാപത്തിന്റെ ശക്തിയുടെ മുകളിൽ നിന്ന് അനുദിനം നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. ഇതാണ് സിമ്പിൾ ഗോസ്പൽ. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇത് മനസ്സിലാകാത്ത വ്യക്തികൾ ഇത് പറയത്തില്ല. അതിന് പകരമാണ് പല പല ഓൾട്ടർനേറ്റീവുകൾ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ മൂന്നാമത്തെ കാര്യം ഞാൻ ഒന്നുകൂടി ഒരു വിശദീകരിക്കാൻ പറഞ്ഞു. ഈ പഴയ മനുഷ്യനും പാപഹൃദയവും തമ്മിലുള്ള വ്യത്യാസം പലർക്കും അറിയത്തില്ല. പലരും ഇതിനെപ്പറ്റി, നിങ്ങൾ ചെക്ക് ചെയ്തോ, നിങ്ങൾക്കിത് പലർക്കും ഇത് ക്ലിയറായിട്ട് പഠിപ്പിക്കുന്നില്ല. അത് പഠിപ്പിക്കാത്തതുകൊണ്ട് തന്നെ ഇതിന്റെ റിയൽ അർത്ഥം ആൾക്കാർക്ക് മനസ്സിലായി. ഞാനൊരു എക്സാമ്പിൾ, ഞാൻ ഈ എക്സാമ്പിൾസ് വളരെ ചുരുക്കിയാണ് പറയാൻ ശ്രമിക്കുന്നത്. കാരണം ഈ എക്സാമ്പിൾസിന് ഒരിക്കലും ദൈവീക സത്യങ്ങളെ പൂർണ്ണമായിട്ടും വെളിപ്പെടുത്താനായിട്ട് കഴിയത്തില്ല. എങ്കിലും മനസ്സിലാക്കാനായിട്ട് ചില കാര്യങ്ങൾ പറയാണ്. ഈ പാപ ഹൃദയവും മനുഷ്യന്റെ ജഡവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ ഇതിനു പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളൊരു ഹാർഡ് ഡിസ്ക്, കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിനെ പറ്റി ചിന്തിച്ചു നോക്കുക. ഒരു കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് നമ്മളുടെ മനുഷ്യന്റെ ഹോൾ പേഴ്സണാലിറ്റി ആണെങ്കിൽ, അല്ലെങ്കിൽ മനസ്സും ഹൃദയവുമാണെങ്കിൽ, പാപ ഹൃദയം എന്ന് പറയുന്ന ആ ഹാർഡ് ഡിസ്കിലേക്ക് ഒരു വൈറസ് കയറുകയാണെന്ന് വിചാരിക്കും. ആ വൈറസ് കയറിയിട്ട് ആ വൈറസ് ഇങ്ങനെ വൈറസിനെ പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ പാപം പുറത്തോണ്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ് ഉള്ളിൽ നിന്ന്. അതാണ് യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കുന്നതിന് മുമ്പുള്ള മനുഷ്യന്റെ അവസ്ഥ. അവന്റെ ഉള്ളിൽ പാപം എന്നുള്ള ആ ഒരു സോഴ്സ് ഉണ്ട്, ഇല്ലെങ്കിൽ പാപ ഹൃദയം എന്ന് പറയുന്ന വൈറസ് കയറി വൈറസ് ഇവന്റെ ഹാർഡ് ഡിസ്കിനെ മുഴുവൻ കറപ്റ്റഡ് ആക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിന്റെ സൊല്യൂഷൻ ഇവന്റെ ഹൃദയത്തെ ക്ലീൻ ചെയ്യുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ അവന്റെ മനസ്സിനെ എന്തെങ്കിലും ഹാർഡ് ഡിസ്ക് ക്ലീനർ കൊണ്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതല്ല, ഒരു ആന്റിവൈറസ് എന്നിട്ട് ഈ ഹാർഡ് ഡിസ്കിന്റെ അകത്ത് കടത്തിക്കുന്ന വൈറസിനെ തന്നെ നശിപ്പിക്കണം. ഇതാണ് ക്രൂശിൽ നടന്നത്. യേശു ക്രിസ്തു ക്രൂശിലെ മരണത്തിൽ കൂടി ആ സോഴ്സിനെ കട്ട് ചെയ്തു, ആ വൈറസിനെ നശിപ്പിച്ചു. പക്ഷെ വൈറസ് നശിച്ചെങ്കിലും ഈ വൈറസാൽ അഫക്റ്റഡ് ആയ ഒരു ഹാർഡ് ഡിസ്ക് ശേഷിക്കുന്നു. ആ ഹാർഡ് ഡിസ്ക് ആണ് ക്ലീൻ ചെയ്യപ്പെടേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ അനുദിനം നടന്നുകൊണ്ടിരിക്കേണ്ടത്. അവിടെയാണ് മനുഷ്യൻ ഉയരത്തിലേക്ക് മനുഷ്യൻ മനസ്സ് സെറ്റ് ചെയ്യേണ്ടത്. അവിടെയാണ് അവന്റെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നത്. അവിടെയാണ് ബൈബിളിലെ ഓൾമോസ്റ്റ് എല്ലാ ഉപദേശങ്ങളും നിൽക്കുന്നത്. അവിടെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്ന പല കൽപ്പനകളുടെയും റിയൽ അർത്ഥം വരുന്നത് ഈ മൂന്നാമത്തെ പാട്ടിലാണ്. അവിടെയാണ് യേശു ക്രിസ്തു പറഞ്ഞത് ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാൻ പറയുന്ന കാര്യം അവിടെയാണ് വരുന്നത്. അവിടെയാണ് ക്രിസ്തുവിൽ അബൈഡ് ചെയ്യാനായിട്ട് കർത്താവ് പറഞ്ഞ കാര്യം പറഞ്ഞത്. അവിടെയാണ് കൊമ്പ് മുന്തിരിവള്ളിൽ വസിക്കുന്ന പോലെ വസിക്കാൻ പറയുന്നത്. ഇതാണ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കേണ്ടത്. എന്നാൽ ഈ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ നടന്ന വ്യക്തിയുടെ ജീവിതത്തിലെ മൂന്നാമത്തെ കാര്യം നടക്കത്തുള്ളൂ. ആദ്യത്തെ രണ്ട് കാര്യങ്ങളും റിയാലിറ്റിയാണ് എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ മൂന്നാമത്തെ കാര്യം അതിന്റെ എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ. ആദ്യത്തെ രണ്ട് കാര്യവും മനസ്സിലാക്കാത്തവൻ മൂന്നാമത്തെ കാര്യം ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഈ രണ്ട് കാര്യങ്ങൾ നടന്നിരിക്കുന്നു. ക്രൂശിൽ യേശു ക്രിസ്തു ചെയ്തെടുത്തു എന്ന് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ മനസ്സിലാക്കുകയാണ്. അതുകൂടാതെ അവന്റെ ഉള്ളിൽ ദൈവം വന്ന് വസിക്കുന്നു. യേശു ക്രിസ്തു എവിടെയാണ് വസിക്കുന്നത്? യേശു ക്രിസ്തു വസിക്കുന്നത് ഈ പഴയ കേടായ പാപം വമിക്കുന്ന ഹൃദയത്തിലല്ല. എവിടെയാണ് വസിക്കുന്നത്? എഫേസ്യ ലേഖനം മൂന്നാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യവും 17-ാമത്തെ വാക്യവും വായിക്കാം. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടത്. ഇതിന് അടുത്ത വാക്യം പറയാണ്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും. യേശു ക്രിസ്തു എവിടെയാണ് വസിക്കുകയെന്ന് അറിയാമോ? ദൈവം നിങ്ങളുടെ ഉള്ളിലാക്കിയിരിക്കുന്ന പുതിയ ഹൃദയത്തിൽ യേശു ക്രിസ്തു വസിക്കണമെന്നും. എന്നിട്ട് പറയാണ്, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി നീതിയും നീളവും ഉയരവും ആഴവും എന്ന് സകല വിശുദ്ധന്മാരോടുകൂടി ഗ്രഹിക്കാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാകുവാനും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരേണം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. നേരം പൗലോസ് വരെയാണ് കണ്ടിന്യൂസ് ആയിട്ട് വേറൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ ഇനി നിറയണം. യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വന്നു. ഈ യേശു ക്രിസ്തുവിന് നിങ്ങളുടെ ജീവിതത്തിൽ നിറയാനായിട്ട് കൊടുക്കണം. നിറയാനായിട്ട് നിങ്ങൾ ഏൽപ്പിക്കണം.
അതാണ് സുവിശേഷത്തിന്റെ റിയൽ മെസ്സേജ്. അതിന് പകരം കുറെ എക്സ്റ്റേണൽ റൂൾസും ഡിസിപ്ലിനും പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു, ഈ എക്സ്റ്റേണൽ റൂൾസിനും ഡിസിപ്ലിനും അതിന് സ്ഥാനമുണ്ട്, അതിന്റെ സ്ഥാനം മാറ്റി ഉപയോഗിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. യേശുക്രിസ്തുവിന് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ട് കൊടുക്കണം. യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ നിറയണം. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിങ്ങൾ ജീവിക്കണം. ഇതാണ് ലേഖനങ്ങളിൽ പൗലോസ് അപ്പോസ്തലന്മാർ പറയുന്നത്. എഫെസ്യർ 5:18 പറയാണ്, ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അത് നിങ്ങൾ ചെയ്യാത്തപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്, യേശുക്രിസ്തുവിനെ ഞെരിക്കുകയാണ്, നിങ്ങളുടെ ജഡം നിങ്ങളുടെ ഡൊമീനിയൻ എടുക്കുകയാണ് വീണ്ടും. അങ്ങനെയുള്ള വ്യക്തികൾ ഈ ലോകത്തിൽ ദൈവത്തിന്റെ പേര് പറഞ്ഞു, ഇല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ റെപ്രസെന്റേറ്റീവ് ആവുന്നതിന് പകരം വീണ്ടും ഒരു കാരിക്കേച്ചറായിട്ട് നിൽക്കുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തിന്റെ ഫലങ്ങളും കാണത്തില്ല, ദൈവരാജ്യത്തിന്റെ സന്തോഷം, സമാധാനം, നീതി ഇതൊന്നും വെളിയിൽ വരത്തില്ല. കാരണം ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് അറിയാമോ? പ്രോബ്ലം ഈ പറഞ്ഞിരിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ തന്നെയാണ്. ഈ പ്രശ്നങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ റിയലായിട്ട് ഐഡന്റിഫൈ ചെയ്യുകയും മനസ്സിലാക്കുകയും പരിഹരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ സുവിശേഷം അതിന്റെ വർക്ക് ചെയ്യും. സുവിശേഷം വർക്ക് ചെയ്യുന്ന സുവിശേഷം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വർക്ക് ചെയ്യാത്തതല്ല. അനേകരുടെ ജീവിതത്തിൽ വർക്ക് ചെയ്ത സുവിശേഷമാണ് ലിവിംഗ് ടെസ്റ്റിമണീസ് ആണ് അതിനുള്ളത്. അതിന് സുവിശേഷത്തിന് അതിന്റെ റിയൽ എഫക്ട് ഉണ്ട്. ആ സുവിശേഷം ദൈവശക്തിയാണെന്നാണ് പൗലോസ് പറഞ്ഞത്. പക്ഷെ ആ സുവിശേഷം റിയലായിട്ട് പറയാനായിട്ട് കഴിയണം, മനസ്സിലാക്കാനായിട്ട് കഴിയണം, പഠിപ്പിക്കാനായിട്ട് കഴിയണം. അതാണ് ഇന്ന് ഏറ്റവും ചുരുക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ പോട്ട് പോട്ടെ, ഈ മൂന്നാമത്തെ കാര്യം ആണ് ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു. ബൈബിളിൽ രണ്ട് സെറമണീസ് ഇല്ലെങ്കിൽ രണ്ട് റിച്വൽസ് എന്ന് പറയാമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ദൈവം മനുഷ്യന് കൊടുത്തിട്ടുള്ളത്, വീണ്ടും ജനിച്ച ദൈവമക്കൾക്ക്. അതൊന്ന് സ്നാനവും ഒന്ന് കർത്തൃമേശയുമാണ്. സ്നാനം ഒരിക്കലായിട്ട് മാത്രമുള്ളതാണ്, കാരണം പഴയ മനുഷ്യനെ ഒരിക്കലായിട്ട് മാത്രമാണ് ക്രൂശിക്കുന്നത്. സ്നാനം വീണ്ടും നമ്മൾ ചെയ്യാത്തതിന്റെ കാര്യം ഒരിക്കൽ മാത്രം നടക്കുന്ന കാര്യമാണ്, അത് ഒരിക്കൽ മാത്രം നടക്കുന്നതാണ്. എന്നാൽ കർത്തൃമേശ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? രണ്ടാമത്തെ സെറിമണി ആയിട്ടുള്ള കർത്തൃമേശ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇത് പലർക്കും അറിയില്ല, പലർക്കും അറിയാത്ത കാര്യങ്ങളാണ് ഇത്. ഒന്നാമത്തേത്, സ്നാനത്തിന്റെ അർത്ഥം അറിയാത്ത വ്യക്തികളുണ്ട്. അങ്ങനെ വ്യക്തികൾ സ്നാനപ്പെടും. സ്നാനപ്പെട്ടാൽ അവന്റെ മുകളിൽ ആ പഴയ മനുഷ്യൻ തന്നെ കർത്തൃത്വം നടത്തും. കാരണം പഴയ മനുഷ്യൻ പോലും ക്രൂശിക്കപ്പെടാതെ, പഴയ മനുഷ്യൻ പോലും പാപജടം ഉരിഞ്ഞുകളയാതെ, ഇല്ലെങ്കിൽ ജഡശരീരം പാപത്തിന്റെ സോഴ്സ് പോലും മാറാതെ ഒരു വ്യക്തി സ്നാനപ്പെട്ടാൽ അത് വെറും കുളിയാണ്. അങ്ങനെ വ്യക്തികൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കാത്ത വ്യക്തികളാണ്. അങ്ങനെയുള്ളവർ സ്നാനപ്പെടുമ്പോൾ അത് വെറും റിച്വലാണ്, ഒരു പ്രയോജനമില്ലാത്ത റിച്വൽ. പക്ഷെ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചൊരു വ്യക്തി ഈ ഒരു ട്രൂത്ത് അവൻ മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും, ശരിക്കും അപ്പോസ്തല പ്രവൃത്തിയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ആദിമ സഭയിൽ വീണ്ടും ജനിച്ചവരെ അധികം താമസിക്കാതെ തന്നെ സ്ഥാനപ്പെടുത്തിയിരുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? അത് മനസ്സിലാക്കി തരുന്ന ഒരു സത്യം. ആദിമ സഭയിൽ ഈ സത്യം അവർ പഠിപ്പിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ഈ ഒരു സത്യം അതിനോട് കൂടെ തന്നെ അവർ പഠിപ്പിച്ചതുകൊണ്ടാണ് അവർ ഉടനെ തന്നെ സ്നാനം കൊടുത്തിരുന്നത്. എന്നാൽ ഇത് ഒരു റിയാലിറ്റിയാണ്. പക്ഷെ അത് നടക്കാതെ സ്നാനപ്പെടുത്തുന്നവരുടെ ജീവിതത്തിൽ അത് റിയാലിറ്റി ആവത്തില്ല, അത് റിച്വൽ ആവത്തുള്ളൂ. അപ്പോൾ കർത്തൃമേശയുടെ എന്താണ്, എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6:6. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 6:6 തുടക്കം എന്ന് പറയുന്നത് യേശുക്രിസ്തു ചെയ്യുന്ന വലിയൊരു അത്ഭുത പ്രവൃത്തിയാണ്. 5 കൊണ്ട് 5000 പേരെ ഉപോഷിപ്പിക്കുന്ന അത്ഭുത പ്രവൃത്തി. 5000 പേർക്കും ദൈവത്തിന്റെ അത്ഭുതം കണ്ടു, ദൈവത്തിന് ഡെലിവറൻസ് ലഭിച്ചു. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5000 പേർക്ക് കാറ് കിട്ടി, വീട് കിട്ടി, അവരുടെ ആവശ്യങ്ങളെല്ലാം നടന്നു, അവരുടെ വയറ് നിറഞ്ഞു, ചാപ്പാടടിച്ചു, ഇവരെല്ലാവരും പോയി. ഈ 5000 പേര് അല്ലെ, 5000 പേര് മുഴുവനാണോന്ന് അറിയത്തില്ല. ഇതിൽ അനേകം പേര് എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ വെച്ച് നിർത്തിയില്ല, ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോയില്ല. അടുത്ത മീറ്റിംഗ് കർത്താവ് എവിടെയാണ് നടത്തുന്നത് എന്ന് അന്വേഷിച്ച് ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഇവര് കടലിൽ കടന്ന് കർത്താവ് മീറ്റ് ചെയ്യുന്നിടത്ത് പോയി. കർത്താവ് അടുത്ത് എന്നിട്ട് അതാണ് നമ്മൾ 6:25 24-25 വായിക്കും. അന്നേരം ഒരു പുരുഷാരം മുഴുവൻ, ഈ 5000 പേരാണോന്ന് അറിയത്തില്ല, എങ്കിൽ ഒരു വലിയൊരു പുരുഷാരം, നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഒരാളെ അന്വേഷിച്ച് കടല് കടന്ന് പടക്ക് കയറി കഫർനൂമിലെത്തുകയാണ്. അല്ലെ, നമ്മൾ വിചാരിക്കും എന്ത് നല്ല മനുഷ്യരല്ലേ, ഇത്രയും പേരൊക്കെ ഒരു ആ ഒരു പ്രസംഗം കേൾക്കാൻ വന്നു കഴിഞ്ഞാൽ. ഇപ്പം ശരിക്കുള്ള ഇത് കേൾക്കാൻ ആൾക്കാർ വരാത്തടത്ത് ഇത്രയും ആൾക്കാർ വരികയാണ്. എന്നിട്ട് കർത്താവ് അവനെ തെരഞ്ഞെന്നാണ്, കർത്താവ് കടൽക്കാരെ അവനെ കണ്ടെത്തിയപ്പോൾ, റബ്ബി നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. അപ്പോൾ യേശുക്രിസ്തു ഇവരുടെ അടുത്ത് പറയാണ്, അമേൻ അമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കൊണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തയായതുകൊണ്ട് അത്ര തന്നെ അന്വേഷിക്കുന്നത്. ഇവർ അന്വേഷിച്ചാണ്, അന്വേഷിച്ചപ്പോൾ അവരത് പറയുന്നത് നിങ്ങൾ അന്വേഷിക്കുന്നതിന്റെ ബേസിക് കാര്യം ഇത്രയേ ഉള്ളൂ, ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പറയാണ് അതേ ആൾക്കാരത്ത് പറയാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ നടന്നാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്ന പറയുമ്പോൾ നിങ്ങൾ നശിച്ചു പോകും, ഈ കാര്യങ്ങളെല്ലാം നശിച്ചു പോകും. നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എന്തൊക്കെ ഈ ഭൂമിയിൽ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് നശിച്ചു പോകുന്നതാണ്. അതാണ് 27-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യജീവിയിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുവിൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവര് താഴേക്ക് വരുമ്പോൾ യേശുക്രിസ്തു ഒരു ട്രൂത്ത് അവരെടുത്ത് പറയാണ്, നിങ്ങൾ അപ്പം തിന്നതാണ്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നതാണ്, പക്ഷെ നിങ്ങൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. താഴേക്ക് വരുമ്പോൾ അതിന്റെ റിയാലിറ്റിയിലേക്ക് അർത്ഥം പറയാണ്. അതിന്റെ 32-ാമത്തെ വാക്യം വായിച്ചു, അവിടെ പറയാണ് ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു. അന്നേരം കർത്താവ് പറയുമ്പോൾ അതിന്റെ റിയാലിറ്റിയിൽ പറയാണ് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് അറിയാമോ, നിങ്ങൾക്ക് ഈ ഭൂമിയിലെ ഈ അപ്പം തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവൻ നിലനിൽക്കാനായിട്ട് കഴിയും, എന്നാൽ സ്വർഗത്തിൽ നിന്നുള്ള അപ്പം യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവുക ഇല്ല എന്നാണ് പറഞ്ഞത്. അത് താഴേക്ക് വരുമ്പോൾ അവൻ പറയണം, അതിന്റെ 26-ാമത്തെ പകരമാണ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്റെ അടുക്കൽ വരുന്നതിന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് പറയുന്നു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയാണ്, താഴേക്ക് വരുമ്പോൾ പറയാണ് 30-ാമത്തെ വാക്യം, അവൻ എനിക്ക് തന്നതിൽ ഒന്നും കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. 44-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഞാൻ അയച്ച പിതാവ് ആകർഷിച്ചിട്ടുള്ളത് ആരും എന്റെ അടുക്കൽ വരികയാൻ കഴിയില്ല, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇവിടെ എല്ലാം കർത്താവ് പറയാണ്. അതിന്റെ 49-ാമത്തെ വാക്യത്തിൽ പറയാണ്, നിങ്ങളുടെ പിതാക്കന്മാർ ഭൂമിയിലെ മന്നാ തിന്നിട്ട് മരിച്ചുവല്ലോ, എന്നാൽ ഇതാ തിന്നുന്നവൻ മരിക്കാതെ ഇരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന ജീവന്റെ അപ്പം ഞാനാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവന്റെ അപ്പം ഞാനാകുന്നു, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. നേരെ തുടർച്ചയായി യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ലൈഫ്. സ്വർഗത്തിൽ നിന്നുള്ള ഒരു ജീവൻ നിങ്ങളുടെ ഉള്ളിൽ വന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ എന്തോക്കെ കിട്ടിയാലും, നിങ്ങൾ ഇനി യേശുവിനെ തെരഞ്ഞ് കടലും കടന്ന് എവിടെ പോയാലും അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് കർത്താവ് വളരെ ക്ലിയർ ആയിട്ട് വരുത്തി പറയാണ്. നിങ്ങൾ ഇതൊക്കെ കിട്ടിയാലും നിങ്ങൾക്കുള്ളിൽ നിത്യജീവൻ ഇല്ല എങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. യേശു ക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിലായില്ലെങ്കിൽ നിങ്ങൾക്ക്, എന്നാൽ ആ ജീവൻ റിസീവ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആ പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ അവന്റെ ജീവൻ വരുന്നു. ഇത് കർത്താവ് വിശദീകരിക്കുകയാണ് വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ 53-ാമത്തെ വാക്യം. അതുകൊണ്ടാണ് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവൻ ഇല്ല. നിങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥത്തിലുള്ള ജീവൻ ഇല്ല. ഈ ജീവൻ എന്നത് ഞാൻ ഇന്ന് രാവിലത്തെ മീറ്റിംഗിലും പറയാറ്, ഞാനത് വിശദീകരിക്കാനായിട്ട് എനിക്ക് സമയമില്ല. ഈ ജീവൻ എന്നത് മൂന്ന് തരത്തിൽ ബൈബിളിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ബൈബിളിന്റെ റൂട്ട് വേർഡായിട്ടുള്ള ഗ്രീക്കിൽ ഈ ജീവൻ എന്നത് മൂന്ന് വേർഡുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും ജീവൻ തന്നെയാണ് എല്ലായിടത്തും. എന്നാൽ യഥാർത്ഥ മൂലഭാഷയിൽ ജീവൻ എന്നത് നമ്മുടെ ശരീരത്തിന്റെ ജീവനെ കാണിക്കാനായിട്ട് പറയുന്നുണ്ട്. അതിന് അതിന്റെ റിയൽ ഗ്രീക്കിലെ വാക്ക് റൂട്ട് വാക്ക് ബയോ എന്നാണ്. അതിൽ നിന്നാണ് ഈ ബയോളജി ഉണ്ടാകുന്നത്, ശാരീരിക ജീവൻ എന്ന് പറഞ്ഞാൽ ചെടികൾക്കുള്ള ഒക്കെയുള്ള ജീവൻ. രണ്ടാമത് വേറൊരു ജീവനെ പറ്റി ബൈബിള് പഠിപ്പിക്കുന്നുണ്ട്, അതിന്റെ റൂട്ട് വേർഡ് സൈക്കോ എന്നാണ്. എന്ന് പറഞ്ഞാൽ സൈക്കോളജി അതിൽ നിന്നാണ് വന്നത്. ആ ജീവനെ പറ്റി പറയുന്നുണ്ട്, അതാണ് ദേഹി എന്ന് പറയുന്ന ജീവൻ. എന്നാൽ മൂന്നാമത് ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു ജീവനാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവാനായിട്ടും സമൃദ്ധിയായിട്ടുണ്ടാവാനായിട്ടും ആണ് എന്ന് പറഞ്ഞാൽ സോയെ എന്ന് പറയുന്ന ഒരു ലൈഫുണ്ട്. അതാണ് ദൈവീക ജീവൻ. ഈ ദൈവീക ജീവനില്ലാതെ ബാക്കി രണ്ട് ജീവൻ ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല എന്നാണ് ദൈവനം പഠിപ്പിക്കുന്നത്. ആദ്യത്തെ ശാരീരിക ജീവൻ നമുക്ക് ആവശ്യമാണ്. രണ്ടാമത്തെ ഈ ദേഹിയുടെ ജീവനെ പറ്റിയാണ് യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, തന്റെ ജീവനെ കണ്ടെത്തിയവർ അതിനെ കളയും, എന്നാൽ നിത്യതയ്ക്ക് വേണ്ടി തന്റെ ജീവനെ പകയ്ക്കുന്നവർ അതിനെ കണ്ടെത്തുമെന്ന് പറഞ്ഞത്. അതായത് ഈ ദൈവീക ജീവൻ നമ്മുടെ ഉള്ളിൽ നിറയണമെങ്കിൽ കർത്താവ് പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ദേഹീപരമായിട്ടുള്ള ജീവൻ നഷ്ടപ്പെടണം, അതിനെ കളയാൻ തയ്യാറാവണം. ഇല്ലെങ്കിൽ ഇതിനെയാണ് ബൈബിൾ പറഞ്ഞ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗീത. ഞാൻ പറഞ്ഞത് ഇതെല്ലാം മൂന്നാമത്തെ ഭാഗത്തിൽ വരുന്ന ഈ ഒരു ജീവൻ നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായി ഉണ്ടായില്ല എങ്കിൽ നമുക്ക് ആത്മീയമായിട്ട് വളരാനായിട്ട് കഴിയത്തില്ല. ഇതാണ് കർത്താവ് പറയുന്നത്. കർത്താവ് അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞത്, ആദ്യം ഈ ഒരു ജീവൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരണം, യേശു ക്രിസ്തുവിനെ ഭക്ഷിക്കണം. ജീവന്റെ അപ്പമായിട്ടുള്ള യേശു ക്രിസ്തു ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുമ്പോൾ അവന്റെ ഉള്ളിൽ ആ ജീവൻ വന്നു, ആ അവന്റെ ഉള്ളിൽ അവന്റെ ജീവൻ വന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ആദ്യത്തെ സത്യം. രണ്ടാമത് പഠിപ്പിക്കുന്ന ഒരു തുടർച്ചയായി നടക്കേണ്ട ഒരു കാര്യമാണ് കർത്താവ് അതിന്റെ 56-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറയാണ്, 54-ാമത്തെ വാക്യത്തിൽ എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനും നിത്യജീവൻ ഉണ്ട് എന്ന് പറയുന്നത് വീണ്ടും ജനത്തെ പറ്റിയാണ് പറയുന്നതെങ്കിൽ 56-ാമത്തെ വാക്യത്തിൽ പറയാണ്, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. ഇത് ബൈബിളിലെ ഒരു വലിയ സത്യമാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെയാണ്, ഇതിന്റെ എക്സാമ്പിൾ തന്നെ യേശു ക്രിസ്തു തിരിച്ചു വീണ്ടും പറയാണ്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഇത് ജീവിച്ചെഴുന്നേക്കുന്ന കാര്യമല്ല, തുടർച്ചയായി ജീവിക്കുന്നതാണ്. യേശു ക്രിസ്തു പറയാണ്, ഞാൻ ജീവിച്ച ഒരു ലിവിംഗ് പ്രിൻസിപ്പിൾ ഉണ്ട് ഈ ഭൂമിയിൽ. ആ ലിവിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ പിതാവിനെ തിന്നുകയും എന്റെ പിതാവിന്റെ രക്തം കുടിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ ജീവിച്ചത്. ഞാനിത് പാരഫ്രൈസ് ചെയ്ത് പറയാണ്, ഇനി നിങ്ങൾ ഇനി നാളെ ആ വാക്യം കാണിച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ കാണത്തില്ല. ഞാൻ പറഞ്ഞത് പാരഫ്രൈസ് ചെയ്യാണ്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്ന പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തു പറയുന്നതിന്റെ അർത്ഥം ഇതാണ്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവിൽ ഡിപ്പെൻഡ് ചെയ്ത് ഓരോ ദിവസവും കർത്താവിന് പൂർണ്ണമായിട്ട് എന്റെ ദേഹിയെ സമർപ്പിച്ച് ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിതാവിനെ അനുഗമിച്ചതുപോലെ എന്നെ ഓരോ ദിവസവും തിന്നുന്നവൻ എൻ മൂലം ഈ ഭൂമിയിൽ ജീവിക്കും. ഇതാണ് യേശു ക്രിസ്തു പറഞ്ഞ ലിവിംഗ് പ്രിൻസിപ്പിൾ. ഇതും കർത്തമേശം വേട്ടം തന്നെ. ഞാൻ പറയട്ടെ, ഇതിന്റെ എക്സാക്ട് പിക്ചർ റെപ്രസെന്റേഷനാണ് കർത്തമേശം നടക്കുന്നത്. യോഹന്നാൻ 6-ാമത്തെ അധ്യായം കർത്തൃമേശമായിട്ട് ബന്ധപ്പെട്ട് പലരും പറയാറില്ല, പക്ഷേ യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ വളരെ ക്ലിയർ ആണ്. നിങ്ങൾ ഇനി എനിക്ക് വാക്യങ്ങൾ എടുക്കാൻ സമയമില്ല, നിങ്ങൾ കർത്തൃമേശപ്പെട്ടുള്ള വാക്യങ്ങൾ യേശു ക്രിസ്തു പറഞ്ഞു, പൗലോസ് വായിച്ചു നോക്കൂ. യേശു ഈ ഒരു ഡിപ്പെൻഡന്റ് ആറ്റിറ്റ്യൂഡിൽ ഒരു വ്യക്തി ഓരോ ദിവസവും യേശു ക്രിസ്തുവിനെ ഭക്ഷിക്കുകയും ഓരോ ദിവസവും യേശു ക്രിസ്തുവിനെ പാനം ചെയ്യുകയും ചെയ്യുകയാണ്. കാരണം യേശു ക്രിസ്തു പറയാണ്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിന് മൂലം ഇങ്ങനെയാണ് ജീവിച്ചത്, ഇതേപോലെയാണ് നിങ്ങളും ജീവിക്കേണ്ടത്. എന്നിട്ട് ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവുമായിട്ടുള്ള ഓരോ ദിവസത്തിലെ ഈ ഡിപ്പെൻഡന്റ് ആറ്റിറ്റ്യൂഡിൽ ജീവിക്കാത്ത വ്യക്തി കർത്തൃമേശ എടുക്കുകയാണെങ്കിൽ, പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടാത്ത ഒരു വ്യക്തി ജലസ്നാനം എടുക്കുന്ന പോലത്തെ ഒരു റിച്വലാണത്. ഇത് നിങ്ങൾക്ക് ആരും പറഞ്ഞു മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ദൈവവചനം പഠിച്ചാൽ മനസ്സിലാവും. കർത്താവ് പറയാണ്, ഇതുകൊണ്ടാണ് കർത്തൃമേശ തുടർച്ചയായിട്ട് എടുക്കുകയും സ്നാനം ഒരിക്കൽ മാത്രം ചെയ്യുകയും ചെയ്യുന്നത്. കാരണം പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടത് ഒരിക്കലാണെങ്കിൽ ജഡത്തെ ക്രൂശിക്കുന്നത് തുടർച്ചയായിട്ടാണ്. ജഡത്തിന്റെ രാഗമോഹങ്ങളെ അനുസരിക്കാതെ ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ടൊരു വ്യക്തി കർത്താവിനെ ഫോളോ ചെയ്യുന്നത് എല്ലാ ദിവസവുമാണ്, തുടർച്ചയാണ്. അത് ആഴ്ചയിലൊരിക്കലല്ല, മാസത്തിലൊരിക്കലല്ല. നോ, ഇറ്റ്സ് എ കണ്ടിന്യൂസ് ആറ്റിറ്റ്യൂഡ്. ഞാൻ വീണ്ടും പറഞ്ഞു, ഇത് പരിശുദ്ധരായ ആൾക്കാരെ പറ്റിയോ പാപം ചെയ്യാതെ ജീവിക്കുന്ന ആൾക്കാരെ പറ്റിയോ അല്ല, എന്നാൽ പാപം പ്രാക്ടീസ് ചെയ്യാത്ത, പാപം കർത്തൃത്വം നടത്താത്ത യേശു ക്രിസ്തുവിന്റെ അതേ ആറ്റിറ്റ്യൂഡിൽ ജീവിക്കുന്നവരെ പറ്റിയാണ്. ഇതേ ആറ്റിറ്റ്യൂഡിൽ ജീവിക്കണമെന്നാണ് ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഈ ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തൊരു വ്യക്തി, ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തൊരു വ്യക്തി കർത്തൃമേശ എടുക്കുമ്പോൾ ഇറ്റ്സ് എ റിച്വൽ. കർത്താവ് പറയാണ്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിച്ചതുപോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഓരോ ദിവസവും എന്നെ ഭക്ഷിക്കുന്നവൻ, ഓരോ ദിവസവും എന്നെ പാനം ചെയ്യുന്നവൻ എന്റെ ശക്തിയിൽ ജീവിക്കും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര ദിവസം ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ കഴിയും? എത്ര ദിവസം കഴിക്കാനായിട്ട് കഴിയും? ജീവിക്കാൻ കഴിയും. ജീവിക്കുന്ന ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേക്കാൻ കൂടുതൽ ശക്തിയില്ലാത്ത ജീവിതമായിരിക്കും. ക്രിസ്ത്യാനികളുടെ ഇന്നത്തെ ജീവിതത്തിന്റെ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഒരു വ്യക്തി യേശു ക്രിസ്തുവിലാണോ ജീവിക്കുന്നത് എന്നുള്ള ആ വ്യക്തിയുടെ ഇരിപ്പും നടപ്പും കണ്ടറിയാം. ആ വ്യക്തിയുടെ അടുത്ത് വര മണിക്കൂർ സംസാരിച്ചറിയാം, ഈസ് ഹി ലിവിംഗ് ബൈ ക്രൈസ്റ്റ് ഓർ നോട്ട്. അവൻ പെർഫെക്റ്റ് ആയിട്ട് കാണത്തില്ല, അവന്റെ ജീവിതത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ കാണും, പക്ഷേ ഹി വിൽ ബി വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ്. അവൻ യേശു ക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡിലായിരിക്കും ജീവിക്കുന്നത്. അവന്റെ ഉള്ളിൽ ജീവജലത്തിന്റെ നദികൾ ഏതായാലും വരും. ഞാൻ പറഞ്ഞത്, ഈ ഒരു ആറ്റിറ്റ്യൂഡ് ബൈബിള് പഠിപ്പിക്കുന്നതാണ്. ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ ജീവിക്കുമ്പോൾ യേശു ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിലേക്ക് ഇവർ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ജീവിക്കുന്നുകൊണ്ട് നിങ്ങളും ജീവിക്കും, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. എന്നിട്ട് ഇതൊരു കണ്ടിന്യൂസ് കാര്യമാണ്. സ്നാനം ഒരിക്കലാണെങ്കിൽ കർത്തൃമേശ തുടർച്ചയായിട്ടുള്ളതാണ്. ഈ ആറ്റിറ്റ്യൂഡിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ആറ്റിറ്റ്യൂഡിനെ പ്രദർശിപ്പിക്കുന്ന ഒരു റിച്വൽ എന്ന് നമുക്ക് പറയാനെങ്കിൽ, സെറമണി എന്ന് പറയാനെങ്കിൽ അതാണ് കർത്തൃമേശ. അപ്പോൾ ചോദ്യം, കർത്തൃമേശ എത്ര പ്രാവശ്യം എടുക്കാം? അപ്പോസ്തല പ്രവൃത്തി വായിച്ചു നോക്കി, അവരെങ്ങനെയാണ് ഇതായിരുന്നു ചെയ്തത്? ഇതിനൊരു റൂൾസും റെഗുലേഷൻസ് ഒന്നുമില്ല, ഇന്ന ഇന്ന ദിവസം ഇത്ര പ്രാവശ്യം ചെയ്യണമെന്നില്ല. പക്ഷെ ഒരു ആറ്റിറ്റ്യൂഡ് വായിച്ചാൽ മനസ്സിലാവും, അവരത് ആദ്യ സമയങ്ങളിൽ എല്ലാ ദിവസവും ചെയ്തിരുന്നു. കാരണം അവർക്കറിയാമായിരുന്നു, ഇറ്റ്സ് എൻ ആറ്റിറ്റ്യൂഡ്. ഇതൊരു വാക്കാണ്, എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എല്ലാ ദിവസവും കർത്താവിനെ ഭക്ഷിക്കുന്ന വ്യക്തി, എല്ലാ ദിവസവും കർത്താവിനെ പാനം ചെയ്യുന്ന വ്യക്തിക്ക് എല്ലാ ദിവസവും ആ റിച്വൽ, ആ കർത്തൃമത്തിൽ പങ്കെടുക്കാം. പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ അത് അവരാഴ്ചയിൽ ഒരിക്കലാണ് ചെയ്തത്, ആഴ്ചവട്ടത്തിന് ഒന്നാം നാളാണ് ചെയ്തത്. അന്നേരം അതിൽ നമുക്ക് മനസ്സിലാവുന്നത്, ദേർ ഇസ് നോ റൂൾ എത്ര പ്രാവശ്യം ചെയ്യണം എന്നൊരു സ്പെസിഫിക് റൂൾ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. എന്നാൽ ബൈബിളിന്റെ പ്രിൻസിപ്പിൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, ഇതൊരു കണ്ടിന്യൂസ് കാര്യം തന്നെയാണ്, കണ്ടിന്യൂസ് കാര്യം തന്നെയാണ്. ചിലർ പറയാറുണ്ട്, കർത്തൃമേശ നമ്മൾ തുടർച്ചയായിട്ട് കഴിഞ്ഞാൽ എന്റെ സീരിയസ് നഷ്ടപ്പെടും. സീരിയസ് നഷ്ടപ്പെടത്തില്ല, കാരണം കർത്താവിന്റെ കൂടെ നടക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും എന്റെ സീരിയസ് നഷ്ടപ്പെടത്തില്ല. അങ്ങനെ സീരിയസ് നഷ്ടപ്പെടുമെങ്കിൽ നമ്മൾ മാസത്തിൽ ഒരിക്കൽ പ്രാർത്ഥന നടത്തണം, കാരണം നമുക്ക് തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചാൽ സീരിയസ് നഷ്ടപ്പെടുമെങ്കിൽ. അതൊന്നും കാരണങ്ങളല്ല, അതൊക്കെ മാനുഷിക കാരണങ്ങളാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞത്, ഇതിന് പെർട്ടിക്കുലർ റൂളോ പെർട്ടിക്കുലർ റെഗുലേഷനോ ഇല്ല, എങ്കിലും ബൈബിളിന്റെ പഠിപ്പീരിൽ നമ്മൾക്ക് മനസ്സിലാകുന്നത്, ഇത് വെളിപ്പെടുത്തുന്നത് ഒരു വ്യക്തി യേശുക്രിസ്തുമായിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ നടക്കുന്ന ആ വ്യക്തിയുടെ ജീവിതത്തെ തന്നെയാണ്. ഞാൻ അന്നേരം പറഞ്ഞത്, നമുക്ക് പറ്റുന്ന ഒരു തെറ്റ്, നമ്മൾ റിച്വലിന് റിയാലിറ്റിയേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ആ റിച്വലിന് വലിയ പ്രാധാന്യം കൊടുക്കും, ആ റിയാലിറ്റി നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടും. സ്നാനം എന്ന റിച്വലിന് നമ്മൾ അതിമിത പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പുറകിലുള്ള റിയാലിറ്റി ഒരു വ്യക്തിക്ക് മനസ്സിലാവത്തില്ല. അതേപോലെ ഈ റിച്വലിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അതിന്റെ റിയാലിറ്റി മനസ്സിലാവത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പറയാമോ, ഈ കർത്തൃമേശ വരുമ്പോഴേക്കും നമ്മൾ അങ്ങ് വിശുദ്ധരാവാൻ ശ്രമിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വിചാരിക്കുന്ന പറഞ്ഞാൽ ഈ കർത്തൃമേശയുടെ അടുത്ത് വരുമ്പോൾ നമ്മളങ്ങ് വിശുദ്ധരാവണം, എന്നിട്ട് നമ്മൾ കർത്തൃമേശ എടുക്കണം. എന്നിട്ടോ കർത്തൃമേശയുടെ പിറ്റേ ദിവസം മുതൽ അടുത്ത കർത്തൃമേശ അടുക്കുന്ന ഡേറ്റ് ഒക്കെ മുമ്പേ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 3 ദിവസം പ്രാർത്ഥന പാസിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അന്നേരം വിശുദ്ധരാവും. ബൈബിളിന്റെ ടീച്ചിങ് ഇതല്ല. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ആദ്യമായിട്ടായിരിക്കാം കേൾക്കുന്നത്, എങ്കിലും നിങ്ങൾ ദൈവവാനം വായിച്ചു നോക്കൂ. കർത്താവ് പറയാണ്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം കണ്ടിന്യൂസ് ആയി ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അങ്ങനെ എഴുതുക, വാക്കു വായിച്ചു, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ എടുത്തു പറയുകയാണ്, നാം പുത്രനാൽ ജീവിക്കേണ്ടതിനാണ് യേശുക്രിസ്തുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചത്. ആ വാക്യം വേണമെങ്കിൽ എടുത്തു വായിക്കാം, യോഹന്നാന്റെ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയാണ്, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു. യേശുക്രിസ്തു പിതാവിനാൽ ജീവിച്ചതുപോലെ പുത്രനാൽ ജീവിക്കേണ്ടത് യേശുക്രിസ്തു ഭൂമിയിൽ വന്നു. അന്നേരം ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ആറ്റിറ്റ്യൂഡാണ്. ഈ ആറ്റിറ്റ്യൂഡിൽ ജീവിക്കാത്തൊരു വ്യക്തി കർത്തൃമേശയുടെ അടുത്ത് വരുമ്പോഴേക്കും പെട്ടെന്ന് വിശുദ്ധരാവാൻ ഒക്കെയില്ല. അങ്ങനത്തെ ഒരു ടീച്ചിങ് അല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. അന്നേരം ഇതൊരു ആറ്റിറ്റ്യൂഡാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ തുടർച്ചയായി നമ്മൾ ജീവിക്കണം. നമ്മുടെ ജീവിതത്തിൽ പെർഫെക്റ്റ് ആയെന്ന് വരത്തില്ല, ദൈവം വീണ്ടും നമ്മളുടെ വീഴ്ചകളെ കാണിച്ചു തരുമ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ നമ്മളത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വീണ്ടും ആ ആറ്റിറ്റ്യൂഡിൽ തന്നെ തുടരണം. നമ്മുടെ ജീവിതത്തിൽ വീഴ്ച വരും. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, അവന്റെ യേശു ക്രിസ്തുവിന്റെ രക്തം ഒരിക്കൽ നമ്മുടെ കഴിഞ്ഞ കാല പാപങ്ങളെ മാത്രമല്ല, നമ്മുടെ ഈ മുമ്പോട്ടുള്ള യേശു ക്രിസ്തുവിനോട് കൂടെയുള്ള നടപ്പിൽ നമുക്ക് പറ്റുന്ന വീഴ്ചകളും നമുക്ക് ഏറ്റുപറയാനും ഉപേക്ഷിക്കാനും കഴികൾ പ്രാപിക്കാനും കഴിയും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് കർത്താവിനെ അനുസരിച്ച് നടക്കാനായിട്ട് പൂർണ്ണ ഹൃദയത്തോടെ തീരുമാനിച്ച് നടക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലാണ്. അല്ലാതെ ഒരു പെർട്ടിക്കുലർ ഇവന്റ് വരുമ്പോഴേക്കും പെട്ടെന്ന് വിശുദ്ധരായി ഈ ചില ചെയ്യുന്ന ചടങ്ങുകളല്ല ഇതൊന്നും. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നത്, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിലെ ചില സത്യങ്ങൾ, ബൈബിൾ കൺസിസ്റ്റന്റ് ആണ്. ആ ട്രൂത്തുകളാണ് ഒരു വ്യക്തിയുടെ കണ്ണിനെ തുറക്കുന്നത്. ആ സത്യമാണ് ഒരു വ്യക്തിയെ സ്വതന്ത്രനാക്കുന്നത്. ആ സത്യം മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ആ വ്യക്തി സ്വതന്ത്രനാകും. ബൈബിൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില സത്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. രണ്ട്, എന്റെ പാപഹൃദയത്തെ യേശു ക്രിസ്തു ക്രൂശിൽ ഏറ്റെടുത്തു, എന്റെ പഴയ മനുഷ്യനോട് ക്രൂശിക്കപ്പെട്ടു, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നെ സ്വതന്ത്രനാക്കാനായിട്ടാണ് യേശു ക്രിസ്തു ചെയ്തത്. മൂന്നാമത്, അനുദിന ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ ഭക്ഷിച്ചുകൊണ്ടും യേശു ക്രിസ്തുവിനെ പാനം ചെയ്തുകൊണ്ടും ആത്മാവിനെ അനുസരിച്ചും ആത്മാവിനെ അനുസരിച്ചും ഉയരത്തിൽ മനസ്സ് സെറ്റ് ചെയ്തുകൊണ്ടും ഒരു വിശ്വാസി ഈ ഭൂമിയിൽ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന്റെ പബ്ലിക് റെപ്രസെന്റേഷൻ തന്നെയാണ് കർത്തൃമേശ. അത് യേശു ക്രിസ്തുവിന്റെ മരണത്തെ നമ്മൾ ഓർക്കുന്നു, യേശു ക്രിസ്തു മരണത്തെ ഓർക്കുന്നു, ഉയർത്തെഴുന്നേൽപ്പ് ഓർക്കുന്നു, യേശു ക്രിസ്തുവിനെ ഭക്ഷിച്ച് പാനം ചെയ്യുന്നതിനെ നമ്മൾ ഓർക്കുന്നു. ആ ആറ്റിറ്റ്യൂഡിൽ ജീവിക്കാത്ത വ്യക്തികൾ അത് ചെയ്യുന്നതുകൊണ്ട് അർത്ഥമില്ല. പക്ഷെ ആ ആറ്റിറ്റ്യൂഡിൽ ജീവിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിലും അത് കർത്താവിന്റെ സന്നിധിയിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. ഇതാണ് ദൈവവചനം പഠിപ്പിക്കുന്ന റിയലായിട്ടുള്ള ഗോസ്പൽ. ആ സത്യം നമ്മളെ സ്വതന്ത്രനാക്കാൻ